എല്ലാ ബഹുമാനീയ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും പുനരാഗമിപ്പാൻ തുടങ്ങുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവവചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഈ പട്ടണത്തിൽ ഒരിക്കൽ കൂടെ വരുവാൻ ദൈവം ഒരുക്കിയ മുഖാന്തരത്തിനായി സകല മഹത്വവും അവിടുത്തെ മുറിവേറ്റ പാദങ്ങളിൽ അർപ്പിക്കുന്നത് ആത്മീയ ശുശ്രൂഷയിൽ വളരെ ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന സഹോദരന്മാർ, തലം സഭ ഏവർക്കും എൻ്റെ ഹൃദയംഗമമായ കൃതജ്ഞത ഈ തരുണത്തിൽ ഞാൻ പ്രകാശിപ്പിക്കട്ടെ. സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കുകയും ആത്മാർത്ഥമായി കരുതുകയും ചെയ്ത അനുഗ്രഹീതനായ കർത്തൃഭൃത്യനും അനുഗ്രഹിക്കപ്പെട്ട ആ സ്ഥലം സഭയ്ക്കും സ്വർഗത്തിന്റെ ശ്രീഭണ്ണാരം തുറന്ന് ധാരാളമായ അനുഗ്രഹങ്ങൾ സർവകൃപാലുവായ കർത്താവ് പകരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ മനസ്സുകൊണ്ട് ആദരിക്കുകയും ക്രിസ്തീയ പോർക്കളത്തിൽ എന്നോടൊപ്പം ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ സഹഭടന്മാരായ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആത്മബന്ധമുള്ള നിരവധി കർത്തൃദാസന്മാർ ഇന്ന് രാത്രി ഈ വേദിയിലുണ്ട്. ഓരോരുത്തരെ കുറിച്ചും എടുത്തു പറയുവാൻ പല കാര്യങ്ങളുണ്ട്, സമയത്തിന്റെ പരിമിതി അതിനനുവദിക്കുന്നില്ല. വളരെ ആത്മബന്ധം ഈ കർത്തൃദാസന്മാർ പലരുമായിട്ട് ദൈവം നൽകിയിട്ടുണ്ട്. ദൈവം നൽകിയ മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാൽ പിരിയ ബന്ധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ് വാരി ചുറ്റിക്കൊണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ കൂടെ നെടുകയും കുറുകയും ഉലാവുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ തിരുസാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ദൈവപൈതലിന് ദൈവസന്നിധിയിൽ വായടച്ചിരിക്കാൻ കഴിയുകയില്ല. തുതിക്കുക, അത് കേവലം യാന്ത്രികതയാകരുത്. തുതിപ്പിക്കുക, അത് കേവലം യാന്ത്രികതയാകരുത്. ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് ദൈവസ്നേഹത്താൽ നിലർഗളിക്കുന്ന ആത്മാർത്ഥമായ സ്തുതി ഉയർന്നാൽ ഇരുട്ടിന്റെ കോട്ടകൾ തകരും. കൃപ പ്രാപിച്ച ദൈവമക്കൾ അവിടവിടങ്ങളിൽ ജയമെടുക്കും. സ്തുതി എന്ന വിഷയത്തിൽ രണ്ട് അപകടങ്ങൾ ശത്രു ചെയ്യുന്നു. ഒന്നാമത്തെ അപകടം, ആത്മബന്ധമില്ലാത്ത യാന്ത്രികമായ സ്തുതിക്ക് വേണ്ടി വ്യക്തികളെ വിനിയോഗിക്കുക. രണ്ടാമത്തെ അപകടം, സ്തുതിക്കാതെ അധരം പൂട്ടിയിരുത്തുക. കരിസ്മാറ്റിക് സ്തുതിയുടെ കേവലം ഉപരിപ്ലവതയുടെ സ്തുതിയല്ല ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്നുയരുന്ന നിഷ്കളങ്കതയുടെ സ്തുതിയാഗങ്ങൾ ഉയരുമെങ്കിൽ കാരാഗ്രഹത്തിലും കൽത്തുറങ്കിലും എന്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാതിരിക്കുകയില്ല. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ഈ രാത്രിയിൽ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 16-ാമത് വാക്യവും വായിച്ചുകൊണ്ട് സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 3 വരെ 16-ാമത് വാക്യം കൂടെ.
പരീശന്മാരുടെ കൂട്ടത്തിൽ
യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു.
അവൻ രാത്രിയിൽ
അവന്റെ അടുക്കൽ വന്ന്
അവനോട്,
റബി, നീ ദൈവത്തിങ്കൽ നിന്ന്
ഉപദേഷ്ടാവായി
വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു.
ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ
ആർക്കും കഴിയുകയില്ല
എന്ന് പറഞ്ഞു.
യേശു അവനോട്
ആമേൻ ഞാൻ നിന്നോട് പറയുന്നു
പുതുതായി ജനിച്ചില്ല എങ്കിൽ
ദൈവരാജ്യം കാണുവാൻ
ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. 16-ാം വാക്യം കൂടെ,
തന്റെ ഏകജാതനായ പുത്രനിൽ
വിശ്വസിക്കുന്ന
ഏവനും
നശിച്ചുപോകാതെ
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്
ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം
ലോകത്തെ
സ്നേഹിച്ചു. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളെ കർത്താവിങ്കിലേക്ക് ഉയരട്ടെ. എല്ലാ അധരങ്ങളും സ്തോത്രത്തോടെ ചലിക്കട്ടെ. കൃപ പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവിന് സ്തുതിസ്തോത്ര യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ രാത്രി ഞങ്ങൾ വചനം തുറന്നിരിക്കുന്നു. ചില ഹൃദയങ്ങളെ ഈ രാത്രി നീ തുറക്കണമേ. ജീവന്റെ പുസ്തകത്തിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ എഴുതി ചേർക്കുന്ന രാത്രിയാക്കി ഇന്ന് രാത്രിയെ തീർക്കണമേ. ഇരുട്ടിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ചില ആത്മാക്കളെ വിടുവിക്കണമേ. ശക്തമായ രോഗശാന്തി ചില ശരീരങ്ങളുടെ മേൽ ഈ രാത്രി വ്യാപരിപ്പാൻ ഇടയാക്കണമേ. ദൈവകരം ചിലരെ തൊടുന്നത് ഈ രാത്രി ആത്മ നമ്മുടെ കണ്ണുകളാൽ ഞങ്ങൾ കാണുന്ന കർത്താവേ, ദൈവാത്മാവത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. നാം ഒരു യുഗത്തിന്റെ അന്ത്യത്തിലേക്ക്, കാലത്തിന്റെ ഒടുവിലത്തെ ദിനങ്ങളിലേക്ക്, ചരിത്രത്തിന്റെ അവസാനത്തെ പേജുകളിലേക്ക് ഓടിയടുക്കുകയാണ്. നിത്യതയുടെ വിധികർത്താവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ കോടി കോടി വിൺദൂതരുടെ അകമ്പടിയോടെ ആകാശമേഘങ്ങളിൽ മടങ്ങി വരുവാൻ സമയം ആസന്നമായിരിക്കുന്ന യുഗത്തിന്റെ സന്ധ്യാവേളയിൽ കൃപായുഗം അന്ത്യയുഗത്തിന് വഴിത്തിരിവ് നൽകുന്ന ഒരു യുഗത്തിന്റെ ഇടവേളയിലാണ് കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ തലമുറയിലെത്തി നിൽക്കുന്നത്. ലോകത്തിലെ സമാധാന കരാറുകൾ ഉടമ്പടിയുടെ മഷി ഉണങ്ങുന്നതിന് മുൻപ് കാറ്റിൽ പറക്കുമ്പോൾ ലോകത്തിന്റെ ഭാവി ആശാവഹമല്ല, ശോകാമുഖം എന്ന് വ്യക്തമാകുകയാണ്. അവർ സമാധാനം സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും, തെറ്റി ഒഴിയാവതല്ല എന്നുള്ള യേശുവിന്റെ വാക്കുകളെ സാർത്ഥകീഭവിപ്പിച്ചുകൊണ്ട് ലോകം പ്രവചനത്തിന്റെ കൃത്യതയിലൂടെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും സകല ജാതികളിലേക്കും അവരെ ബദ്ധന്മാരാക്കി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുകയും ചെയ്യുവോണം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയും. ആകാശത്തിലും സമുദ്രത്തിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും സമുദ്രത്തിന്റെയും ഓളം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂമിക്ക് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുവീൻ എന്ന യേശുവിന്റെ വാക്കുകൾ നിവർത്തിച്ചുകൊണ്ട് ലോക സംഭവങ്ങൾ പ്രവചന നിറവേറലിന്റെ ദിക്കിലേക്ക് നീങ്ങുകയാണ്. മധ്യപൂർവ്വ പ്രദേശത്തെ സംഭവ വികാസങ്ങൾ എടുത്തു പഠിച്ചാൽ കിഴക്കൻ രാജ്യങ്ങളുടെ കൂട്ടുകെട്ടും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ചേരിതിരിവും ഒരു ഗൗരവമേറിയ പഠനത്തിന് വിധേയമാക്കിയാൽ ലോകം 2000 ശേഷം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. അതെ, അതിയെന്നാൽ കാര്യങ്ങൾ ഇനി ഇങ്ങനെ മുൻപോട്ട് നീങ്ങുകയില്ല. ഇവിടുത്തെ വൻകിട പട്ടണങ്ങൾ ഒരുപിടി ചാമ്പലായി മാറുന്ന അതിശക്തമായ ആയുധങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ആയുധ പുരകളിൽ നിന്ന് പറന്നുയർന്ന് ഇവിടുത്തെ പട്ടണങ്ങളിൽ തീക്കൂമ്പാരം സൃഷ്ടിക്കുന്ന അഗ്നി ഗോളങ്ങൾ ഹുങ്കാര ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച് മഹായുദ്ധത്തിന്റെ ഭീകരതയിൽ മനുഷ്യവംശം വിശാലമായ ചുടലപ്പറമ്പായി തീരുന്ന ഭൂമി, ഈ പ്രകൃതി മനുഷ്യന് നേരെ പടവാൾ ഉയർത്തി ഇവിടം ശവങ്ങൾ കൊണ്ടു നിറയുന്ന മാരക രോഗങ്ങൾ ഈ മണ്ണിൽ കൂട്ടമായി വർദ്ധിക്കുന്ന അതിഭീകര ദിനങ്ങളിലേക്ക് ലോക ചരിത്രം നീങ്ങുവാൻ തുടങ്ങുകയാണ്. അതിനു നടുവിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ നാളെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഏകവായാൽ പറയും, വരുവാനുള്ളവൻ വരും, താമസിച്ചയില്ല. നമ്മുടെ കർത്താവ് അടുക്കൽ വാതുക്കൾ തന്നെ എത്തി നിൽക്കുന്നു. ഓസോൺ പാളികൾ തകരുകയാണ്. ഭൂഗർഭ ശിലകൾക്ക് ചലനമാറ്റം സംഭവിച്ചു കഴിഞ്ഞു. മഹായുദ്ധത്തിന്റെ സാധ്യതകൾ ഇങ്ങരികിൽ എത്തിയിരിക്കുന്നു. ഈ പ്രകൃതി മനുഷ്യനെതിരെ പടവാൾ ഉയർത്തുകയാണ്. ഇതിന് നടുവിൽ ഇന്ന് രാത്രി ഒരു ചോദ്യം: ഇന്നു നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചിലവഴിക്കും? ദൈവത്തിന് സ്തോത്രം. യുഗാന്ത്യ സംഭവങ്ങളുടെ വിശദീകരണത്തിലൂടെ നിങ്ങളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുക എന്നതല്ല ഇന്ന് രാത്രി എന്റെ ലക്ഷ്യം. എന്റെ മുൻപിലിരിക്കുന്ന വ്യക്തികൾ ഓരോരുത്തരും ഇന്ന് രാത്രി നിത്യതയ്ക്കായി ഒരുങ്ങണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നട്ടുച്ച നേരത്ത് സൂര്യൻ നമ്മുടെ തലയ്ക്കുമീതെ തിളച്ചു തുള്ളിക്കയറുമ്പോൾ സൂര്യപ്രഭയിലേക്ക്, സൂര്യമുഖത്തേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വെറുതെ ഒന്ന് നോക്കിയിട്ട് വേഗം മുറിക്കകത്തോട്ട് കയറി നിങ്ങളുടെ വീട്ടിലെ ഷോക്കേസിലേക്ക് നോക്കുക. ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാകും: ഷോക്കേസിലിരിക്കുന്ന സുന്ദരമായ ശില്പങ്ങളെല്ലാം ഒരു മഞ്ഞളിപ്പിൽ മറയുന്നത് കാണാം. കണ്ണിന്റെ ശാസ്ത്രം അറിയാവുന്നവർ പറയും, അതിഭയങ്കരമായ പ്രകാശം റെട്ടിനയ്ക്കുള്ളിൽ കടന്നു കഴിഞ്ഞാൽ ചെറിയ പ്രകാശത്തിനുള്ളതൊന്നും ആളിന് കാണാൻ കഴിയുകയില്ല. എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, താൽക്കാലിക ഭൗതിക നേട്ടങ്ങളല്ല സുവിശേഷത്തിന്റെ ലക്ഷ്യം. നിത്യതയുടെ പ്രകാശം അകത്തെ കണ്ണിൽ കടന്നു കഴിഞ്ഞാൽ ഇവിടുത്തേതെല്ലാം താൽക്കാലികമായി കാണാൻ ഒരു ദൈവവചനന്റെ കണ്ണ് തുറക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതേ, കഷ്ടതയുടെ പാതയിലൂടെ മിസ്രയീമിലെത്തിയ ജോസേഫിന് ദൈവം നൽകിയ ആദ്യ സന്താനത്തിന് അവൻ കോഡ് പേര് കൊടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സങ്കടദേശത്ത് അവൻ എന്നെ വർദ്ധിപ്പിച്ചു. എന്താ ജോസേഫേ, നിനക്കിത് സുഖദേശമല്ലേ? നീ രണ്ടാം സ്ഥാനത്തെത്തിയവനല്ലേ? നീ രാജകുടുംബത്തിന്റെ ബന്ധം സ്ഥാപിച്ചവനല്ലേ? നീ അറിയാതെ ഈ നാട്ടിൽ ഒരുത്തനും കയ്യോ കാലോ ചലിപ്പിക്കയില്ലല്ലോ. എന്നാൽ ജോസേഫിന് പറയാനുണ്ട്, എനിക്കിത് സുഖദേശമല്ല, ഇതെനിക്ക് സങ്കടദേശമാണ്. ഇന്ന് രാത്രി എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും കൃപ പ്രാപിച്ച ദൈവ പൈതലേ, നിനക്കിത് സുഖദേശമാകരുത്, നിനക്കിത് സങ്കടദേശമായിരിക്കട്ടെ. നമ്മുടെ നിത്യവീടടുത്തു വരികയാണ്. പ്രവചന വിഷയങ്ങളെ പ്രസംഗിക്കുമ്പോൾ പല നിലകളിൽ ആളുകൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ലോക മനുഷ്യർക്ക് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കാര്യങ്ങൾ പിടിക്കുന്ന ഇടത്ത് നിൽക്കുകയില്ല. ഈ ലോക രാഷ്ട്രങ്ങളുടെ ഗതി മനസ്സിലാക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ തലകളെ ഉയർത്തി നോക്കുക. വീണ്ടെടുപ്പിന്റെ സമയം സമാഗതമായി. ലോക സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ദൈവജനം അന്ത്യഘട്ടത്തെ ഗൗരവമായി കാണണം. ഞാൻ ഓർക്കുകയാണ്, മഹാകവി കെ വി സൈമൺ സാർ അവർകൾ തന്റെ വേദവിഹാരത്തിൽ അന്ത്യഘട്ടത്തെ കുറിച്ച് ചിത്രീകരിക്കുന്ന അത് നോഹയ്ക്ക പ്രളയത്തെ കുറിച്ച് വളരെ ചാതുര്യത്തോടെ വിശദീകരിച്ചിരിക്കുന്ന ഒരു കാവ്യഭാഗമുണ്ട്. ഇങ്ങനെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നാട്ടുകാർ നോഹയപ്പച്ചനെ കുറിച്ച് പാട്ടുണ്ടാക്കുകയാണ്. ആ പാട്ടിൽ നാട്ടുകാർ പാടുന്നത് ഇങ്ങനെയാണ്, മൂടനാണ് ഇയാൾ, അയ്യോ തലയിൻ സ്ക്രൂ അയഞ്ഞു, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് എന്നീ വിധം പൊട്ടനല്ലാതെ വിധിക്കുവാനുണ്ടോ അച്ഛാ, എന്റെ അസുഖവും നാട്ടുകാർ പാടി. ഉറക്കം ശരിയായിട്ടില്ലത് കൊണ്ടുവന്ന കറക്കമാണ്, പക്ഷേ ഒന്ന് രണ്ട് കുളി എണ്ണ വെച്ച് കുളിച്ചിടിൽ കുറയൊക്കെ മാറും, ഈ ചറുപറ പറയുന്നതും മാറും. കണ്ടോ, മൂടനാണ്, തലയുടെ സ്ക്രൂ അയഞ്ഞതാണ്, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് എന്നീ വിധം പൊട്ടനല്ലാതെ വിധിക്കുവാനുണ്ടോ? ഉറക്കം ശരിയായിട്ടില്ലത് കൊണ്ടുവന്ന കറക്കമാണ്, പക്ഷേ ഒന്ന് രണ്ട് കുളി എണ്ണ വെച്ച് കുളിച്ചിടിൽ കുറയൊക്കെ മാറും, ഈ ചറുപറ പറയുന്നതും മാറും. പ്രളയം വരുന്നു, ന്യായവിധി വരുന്നു, പെട്ടകത്തിൽ കയറു എന്ന് പറയുന്നത് പൊട്ടനാണ്, ഇയാളുടെ തലയുടെ സ്ക്രൂ അയഞ്ഞതാണ്, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് പറയുന്നത് പോലല്ലേ ഈ സംഭവമൊക്കെ പറയുന്നത്. തലയിൽ എണ്ണ വെച്ച് കുളിച്ചാൽ ഇയാടെ കിറുക്കുമാറും എന്ന് ആളുകൾ വിധി എഴുതിയെങ്കിലും എന്റെ ദൈവം വാഗ്ദത്തത്തിന്റെ സമയമടുത്തപ്പോൾ പ്രളയജലം ഭൂമിയിലേക്ക് അയച്ചു. എന്നാൽ പെട്ടകം അതിന് മീതെ ഉയർന്നു. എന്തെല്ലാം വിധി എഴുത്തുകൾ ലോകം നടത്തിയാലും വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾക്കറിയാം, ദൈവത്തിന്റെ ന്യായവിധി മണ്ണിനെ മൂടുമ്പോൾ അതിന് മുകളിൽ കൃപയുടെ പെട്ടകത്തിൽ ദൈവജനം ഉയരാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് രാത്രി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലകളിലെ മെസ്സേജുകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറന്നാലും ഇന്ന് രാത്രി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക. ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ്, നമ്മുടെ ജീവന്റെ പ്രശ്നമാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ ഒരു ശാസ്ത്രീയമായി സംസാരിക്കുന്ന സ്വകാര്യ സംഭാഷണത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരാശയത്തിലേക്കാണ് ഇന്ന് രാത്രി നിങ്ങളുടെ ചിന്തയെ ഞാൻ സ്വാഗതം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിന് പുതിയ നിയമത്തിന് മൂന്ന് പ്രധാനപ്പെട്ട ഉൾപിരിവുകളുണ്ട്. ഒന്ന് ചരിത്രം, രണ്ട് ഉപദേശം, മൂന്ന് പ്രവചനം. വേദപുസ്തകത്തിൽ മത്തായി മുതൽ അപ്പോസ്തോല പ്രവൃത്തികൾ വരെയുള്ള പുതിയ നിയമത്തിലെ അഞ്ച് പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ ഉപദേശ ഗ്രന്ഥങ്ങളാണ്. അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം ഏക പ്രവചന ഗ്രന്ഥമാണ്. ചരിത്രം, പ്രവചനം, ഉപദേശം ഇവയെ വിലയിരുത്തി പഠിക്കുമ്പോൾ ചില എഴുത്തുകാർ ചരിത്രത്തിലെത്തിയിട്ടുണ്ട്, ചില എഴുത്തുകാർ ഉപദേശത്തിൽ പോയിട്ടുണ്ട്, ചില എഴുത്തുകാർ പ്രവചനത്തിലെത്തിയിട്ടുണ്ട്. എന്നാൽ ചിലർ ചരിത്രം കൊണ്ട് മാത്രം അവസാനിച്ചു. മത്തായി ചരിത്രം എഴുതി, എന്നാൽ പ്രവചനം എഴുതിയില്ല, ഉപദേശം എഴുതിയില്ല. യോഹന്നാൻ ചരിത്രമെഴുതി, എന്നാൽ വ്യത്യാസമുണ്ട്. പൗലോസ് ഉപദേശമെഴുതി, എന്നാൽ ചരിത്രമെഴുതിയില്ല, പ്രവചനത്തിലെത്തിയില്ല. പത്രോസ് ഉപദേശമെഴുതി, പക്ഷേ ചരിത്രത്തിൽ പോയില്ല, പ്രവചനത്തിൽ ചെന്നില്ല. എന്നാൽ ഒരേ തൂലിക കൊണ്ടെന്നതുപോലെ ചരിത്രത്തിലേക്കും ഉപദേശത്തിലേക്കും പ്രവചനത്തിലേക്കും കടന്നു എന്ന് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒറ്റ എഴുത്തുകാരനെ പുതിയ നിയമത്തിനുള്ളൂ. അത് യേശുവിന്റെ മാറോട് ചാരിയ യോഹന്നാനാണ്. യോഹന്നാൻ ചരിത്രമെഴുതി, യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ ഉപദേശമെഴുതി, 1, 2, 3 യോഹന്നാൻ. യോഹന്നാൻ പ്രവചനം എഴുതി, വെളിപ്പാട് പുസ്തകം. ചരിത്രത്തിലൂടെ യോഹന്നാൻ ക്രിസ്തു ഇന്നലെ ആര് എന്ന് വ്യക്തമാക്കി. ഉപദേശത്തിലൂടെ യോഹന്നാൻ ക്രിസ്തു ഇന്നാര് എന്ന് വ്യക്തമാക്കി. പ്രവചനത്തിലൂടെ യോഹന്നാൻ ക്രിസ്തു നാളെയാര് എന്ന് വ്യക്തമാക്കി. കാലാതീതതയിൽ നിന്ന് ഒരു കന്യയുടെ ഗർഭഗ്രഹത്തിലൂടെ ഈ ലോകത്തിലേക്ക് തിരുവവതാരം ചെയ്ത് അവതരിച്ച് പാപകളങ്കങ്ങൾ ലവലേശം കൂടാതെ പുണ്യമായി ജീവിച്ച് കാൽവറിയിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടിട്ടും ശക്തിയോടെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് കല്ലറ കൊണ്ട് അവസാനിച്ചവനല്ല, കല്ലറയെ ഭേദിച്ചുയർത്തവനാണ്, അവൻ ചരിത്രത്തിൽ അസ്തമിച്ചവനല്ല എന്ന് യോഹന്നാൻ ചരിത്രം കൊണ്ട് തെളിയിച്ചു. ഇനിയും ഈ കർത്താവ് വിശ്വസിക്കുന്ന തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി തൃക്കരങ്ങളാം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി പിതൃവലഭാകെ മധ്യസ്ഥതയണയ്ക്കുന്നു എന്ന് അവൻ ഉപദേശം കൊണ്ട് തെളിയിച്ചു. ഇനിയും ഈ കർത്താവ് എത്രയും താമസമിന തനിക്കായി കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മേഘത്തേരിൽ മടങ്ങി വരും എന്ന് യോഹന്നാൻ പ്രവചനം കൊണ്ട് തെളിയിച്ചു. അതെ, ചരിത്രത്തിൽ ക്രിസ്തു ആര് എന്ന് വ്യക്തമാക്കുന്ന യോഹന്നാന്റെ സുവിശേഷം, മഹാദൈവത്തിന്റെ ഓമനപുത്രൻ മനുഷ്യാവതാരമെടുത്ത പൂർവകാല നിത്യതയിൽ തുടക്കം കുറിച്ചുകൊണ്ട് ആസ്തിക്യം, നിത്യാസ്തിക്യം വ്യക്തമാക്കി ആരംഭിക്കുന്നു. യേശു പ്രശ്ന പരിഹാരകനായി യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെടുകയാണ്. ഒന്നാം അധ്യായത്തിൽ യേശു മാനവവർഗത്തിന്റെ പ്രശ്നം പരിഹരിപ്പാൻ ഈ ഭൂമിയിലേക്ക് കീറ്റുശീലയിൽ കൈകാലിട്ടടിക്കുന്ന ഉണ്ണി യേശുവായി ഇറങ്ങി വരുന്ന രംഗം വിശദീകരിച്ചിരിക്കുന്നു. രണ്ടാം അധ്യായത്തിൽ അവൻ ഒരു കല്യാണ വീട്ടിലെ കടുങ്കട്ടഴിക്കാൻ പ്രശ്ന പരിഹാരത്തിന് എത്തിച്ചേരുന്നു. മൂന്നാം അധ്യായത്തിൽ സമൂഹത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയുടെ പ്രശ്നം തീർക്കാൻ അവൻ അടുത്തു ചെല്ലുന്നു. നാലാം അധ്യായത്തിൽ സമൂഹം അറച്ചതപ്പതിച്ച് പുറത്തിറക്കിയ ഒരു മ്ലേച്ഛ വനിതയുടെ അഭിസാരികയുടെ പ്രശ്നം തീർക്കാൻ അവൻ അവിടെ ചെല്ലുകയാണ്. ഏറ്റവും ഉന്നതനും ഏറ്റവും താണവൾക്കും ഒരുപോലെ പ്രശ്നം തീർക്കാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. അവൻ പ്രശ്ന പരിഹാരകനായി വെളിപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കെ പരീശന്മാരുടെ കൂട്ടത്തിൽ ശാസ്ത്രിമാരുടെ ഇടയിൽ പ്രമുഖനായ, പാണ്ഡിത്യം കൊണ്ട്, വിജ്ഞാനം കൊണ്ട്, പക്വത കൊണ്ട് വിദ്വത്ഭക്തനായി മാറിയ ഒരു വിജ്ഞാനിയായ മനുഷ്യൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നു. അവന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിക്കോദീമോസ് എന്നാണ് അവന്റെ പേര്. അവൻ വന്നപ്പാടെ യേശുവിനെ ശ്ലാഘിച്ചുകൊണ്ടാണ് സംഭാഷണം ആരംഭിക്കുന്നത്. ഗുരു, നീ ദൈവത്തിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ഞാൻ ഒറ്റയല്ല, പുറകിൽ വേറെ ആളുണ്ടെന്നർത്ഥം. ദൈവം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ ഈ കാണുന്ന അത്ഭുതമൊന്നും ചെയ്യുവാൻ നിന്നെ കൊണ്ട് കഴിയുകയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. സ്തോത്രം. ശ്ലാഘിച്ചു പറയുന്ന വാക്കുകളുടെ മുൻപിൽ യേശു അവന്റെ അന്തർഗതങ്ങളിലേക്ക് നോക്കി. പതിനായിരക്കണക്കിന് മീനോടുന്ന ഗലീലക്കടലിൽ ചതുർബ്രഹ്മപ്പണം കുടലിൽ കുരുങ്ങിയ മീനെ കണ്ട കർത്താവിന്റെ കത്തിക്കാളുന്ന കൺമുനയ്ക്ക് മുൻപിൽ ഇവന്റെ ശ്ലാഘിച്ച വാക്കുകളുടെ പുറകിലെ അന്തർഗതങ്ങളിലെ ആഗ്രഹം നന്നായി കണ്ടു. സ്തോത്രം. അവൻ കടന്നു വരികയാണ്. രണ്ട് ഗുരുക്കന്മാരെ നിങ്ങളുടെ മുൻപിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഇതാ ഒരു ഗുരു കടന്നു വരുന്നു. ഈ മണ്ണിൽ ജനിച്ചു വീണ് ഗുരുവായി പഠിച്ചു വളർന്ന് ഗുരുവായി ഉരുത്തിരിഞ്ഞു വളർന്ന ഒരു ഗുരു. മറ്റൊരു ഗുരു ഈ നിൽക്കുന്നത് ആരാണെന്നറിയാമോ? പുരാതനകാല നിത്യതയിൽ നിന്നും ഈ കാലത്തിലേക്ക് കാലൂന്നി കയറിയപ്പോൾ തന്നെ അനന്ത വിജ്ഞാനത്തിൽ ഗുരുവായി ജനിച്ചു വീണ ഗുരു. എന്റെ കർത്താവിനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോലെ ആരാധ്യൻ മറ്റാരുമില്ല. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിനകത്ത് അവന്റെ ദൈവത്വം ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ്. നോക്കുക പ്രിയപ്പെട്ടവരെ, അവൻ മനുഷ്യത്വത്തിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ രൂപം കൊണ്ടു. എന്നാൽ ദൈവത്വത്തിൽ ശാസ്ത്ര കാഴ്ചപ്പാടിനപ്പുറത്ത് അത് അത്ഭുതകരമായ ജനനമായിരുന്നു. മനുഷ്യത്വത്തിൽ യേശു ഒരു കീറ്റുശീലയിൽ ഉണ്ണി യേശുവായി പിറന്നു. ദൈവത്വത്തിൽ ദൂതന്മാർ അവന് ചുറ്റും പാട്ടുപാടി. മനുഷ്യത്വത്തിൽ എന്റെ കർത്താവിനെ പീഡിപ്പിക്കുവാൻ ഹേരോദാവ് പദ്ധതികൾ ഒരുക്കി. ദൈവത്വത്തിൽ ഹേരോദാവിന്റെ കുലച്ചതിയിൽ നിന്ന് യേശു രക്ഷപ്പെട്ടു. മനുഷ്യത്വത്തിൽ യേശു ദൈവാലയത്തിലെത്തി വചനം പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവത്വത്തിൽ അവരുടെ കണിയിൽ നിന്ന് യേശു ഒഴിഞ്ഞുപോയി. മനുഷ്യത്വത്തിൽ യേശു കല്ലറയിൽ നിന്ന് കിടക്കുന്ന ലാസറിന്റെ മരണത്തിന് മുൻപിൽ കവാടത്തിൽ കരഞ്ഞു. ദൈവത്വത്തിൽ ലാസറെ പുറത്തു വരിക എന്നവൻ അരുളി ചെയ്തു. മനുഷ്യത്വത്തിൽ അവൻ പടകിൽ ഉറങ്ങി. ദൈവത്വത്തിൽ അവൻ പ്രകൃതിയെ ശാന്തമാക്കി. മനുഷ്യത്വത്തിൽ അവൻ കല്ലറയിൽ അടക്കപ്പെട്ടു. ദൈവത്വത്തിൽ അവൻ കല്ലറയെ തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഓർക്കുക, മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ സങ്കലിച്ച പുരുഷ രൂപമായി ദൈവപുത്രൻ നിൽക്കുന്നു. അതിന് മുൻപിലേക്ക് ഈ മണ്ണിൽ ജനിച്ചു വീണ ന്യായപ്രമാണം കമ്പോട് കമ്പ് മനഃപ്പാടമാക്കിയ ഒരു ഗുരുവും എത്തി നിൽക്കുന്നു. ഈ ഗുരു വന്ന ഉടനെ യേശുവിന്റെ അടുക്കൽ വന്ന സമയം ശ്രദ്ധിക്കണം, ശ്ലാഘിച്ചുകൊണ്ടാണ് വരുന്നത്. സത്യത്തിൽ മാനവ വർഗം ലോക ചരിത്രത്തിൽ ഉണ്ടായതിനുള്ളിൽ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും ഈടേറിയ കനത്ത ഒരു ചോദ്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ശക്തനായ ഗുരു നസ്രായന്റെ മുൻപിൽ എത്തി നിൽക്കുന്നത്. ഗുരു, മോക്ഷം പ്രാപിപ്പാൻ, നിത്യതയിലെത്താൻ, പരമാത്മാവിൽ ലയിക്കാൻ, സായുജ്യമണയാൻ, സ്വർഗം പ്രാപിക്കാൻ എന്തുണ്ട് ഗുരു ഒരു വഴി എന്നറിയാനാണ് ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇയാൾ വന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു. രാത്രിയിൽ എന്നാ വന്നേ? പട്ടാപ്പകൽ നാലാൾ കൂടുമ്പോൾ പരസ്യമായി രംഗത്തിറങ്ങാൻ. എന്താ നിക്കോദിമോസേ, നിനക്ക് ചങ്കൂറ്റമില്ലാഞ്ഞേ, നീ എന്നെ ഈ രാത്രിയിൽ പതുങ്ങി പതുങ്ങി വന്നിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതിന് പല മറുപടികളുണ്ട്. റബ്ബിമാർ ഒരുമിച്ച് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത് രാത്രിയിലാകാം. ഒന്ന്, ഇരുവർക്കും പകലത്തെ കർത്തവ്യ ഭാരത്താൽ രാത്രിയിൽ സമയമെടുക്കുന്നതായിരിക്കും ഉചിതം. രണ്ട്, മറ്റുള്ളവരെക്കാൾ ഗോപ്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, സ്വകാര്യമായി ഇടപെടാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട് രാത്രിയിൽ വന്ന്. മൂന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പട്ട പകൽ വന്നാൽ ആശാരിത്തച്ഛന്റെ അടുക്കൽ സംശയം ചോദിക്കാൻ വന്നാൽ പ്രമാണിമാർ വെറുതെ വിടില്ല. സത്യത്തിൽ ഇയാൾ പ്രമാണിയല്ല, ഇയാൾ ഒരു പ്രാണിയാണ് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ധൈര്യത്തോടെ നിത്യതയെ സംബന്ധിക്കുന്ന കാര്യം ചങ്കൂറ്റത്തോടറിയാൻ ഇറങ്ങി വരാൻ ചങ്കുറപ്പില്ലാത്ത ഈ പ്രാണി ഇയാൾ രാത്രിയിൽ വന്നിരിക്കുന്നു. കാരണം നസ്രയത്തിലെ കൊച്ചാശാരി തച്ചന്റെ വീട്ടിൽ ആശാരി കൊച്ചന്റെ അടുക്കൽ വേദശാസ്ത്രപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ പ്രമുഖൻ ഭക്തി കൊണ്ട് പരീശത്വവും വാർദ്ധക്യം കൊണ്ട് പാണ്ഡിത്യവും വിജ്ഞാനം കൊണ്ട് ഉപദേഷ്ടാവുമായി മാറിയ ഈ ഭഗവത് ഭക്തൻ എത്തിയെന്ന് പള്ളിക്കമ്മറ്റിക്കാരാരെങ്കിലും അറിഞ്ഞാൽ ഉടക്കും, പിന്നെ തകർക്കും, പിന്നെ ഇല്ലാത്ത തന്ത്രകുതന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കും. എന്തിനാ ഇല്ലാത്ത പൊല്ലാപ്പ് വലിച്ചു വെക്കുന്നത്? അതുകൊണ്ട് രാത്രിയിൽ പതുങ്ങി പതുങ്ങി ഇറങ്ങിയിരിക്കുകയാ. പല നാൾ പതുങ്ങി പതുങ്ങി ഇറങ്ങുന്നവനെ ഒരു നാൾ പരസ്യമായി ഇറക്കാൻ ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ഒരു ദിവസം എല്ലാവരും അവനെ വിട്ടോടിപ്പോയപ്പോൾ കാൽവറിയിൽ ഏകനായി പിടഞ്ഞു കിടക്കുന്ന മരണം അനുഭവിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ആരും അവന്റെ അടുക്കൽ എത്താതിരിക്കുന്ന സമയം ഇതാ നിക്കോദിമോസ് ധൈര്യത്തോടെ അരിമത്തിയിലെ ജോസേഫിനോടുകൂടെ ആ ശരീരം ഇറക്കാൻ കല്ലറയിൽ നിന്ന് കല്ലറയിലേക്ക് ആ ശരീരം വെക്കാൻ ചെന്നതിന്റെ കാര്യം എന്നറിയാമോ? രഹസ്യമായി ഇറങ്ങിയവനെ എന്റെ ദൈവം ഒരു നാൾ പരസ്യമായി ഇറക്കും. ഇന്ന് രാത്രി ഈ യോഗത്തിനിടയിൽ ദൈവം മുൻകണ്ട ഒരാൾ രഹസ്യമായി തിരിപ്പുണ്ടെങ്കിൽ, നിന്നെ നിത്യതയ്ക്ക് വേണമെങ്കിൽ അധികം താമസിക്കാതെ നിന്നെ പരസ്യമായി ഇറക്കാൻ ദൈവത്തിന്റെ കര സാഹചര്യങ്ങളാൽ വ്യാപരിക്കും. ദൈവത്തിന് സ്തോത്രം. വന്ന പാടെ നിക്കോദിമോസ് ഒരു ചോദ്യം ചോദിക്കുന്നതിനേക്കാൾ സംശയലേശമെന്നെ കാര്യങ്ങളെ കുറിച്ച് പൊതുവെ മനസ്സിലാക്കിക്കൊണ്ട് ശ്ലാഘിച്ചു പറയുകയാണ്. ചോദ്യത്തിന്റെ അർത്ഥം ഇത്രയുള്ളൂ, ഗുരു നിത്യതയിലെത്താൻ എന്തുണ്ട് ഗുരു ഒരു വഴി, സ്വർഗത്തിലെത്താൻ എന്തുണ്ട് ഗുരു ഒരു വഴി. ഈ സമയത്ത് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാം, മതഗ്രന്ഥങ്ങൾ പഠിക്കാം എന്നൊന്നും യേശു പറഞ്ഞില്ല. ഒറ്റ വാക്കിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അവന്റെ ചങ്കിൽ കയറുന്നത് പോലെ യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയയില്ല. ഭക്തി കൊണ്ട് പരീശത്വവും വാർദ്ധക്യം കൊണ്ട് പക്വതയും വിജ്ഞാനം കൊണ്ട് പാണ്ഡിത്യവും നേടിയ ഭഗവത് ഭക്തനായ ന്യായപ്രമാണം കമ്പോട് കമ്പ് മനഃപ്പാടമാക്കിയ പണ്ഡിത, നീ എത്ര പഠിച്ച് തല വലുതാക്കിയാലും ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് വേണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിന്റെ ഗതി പോക്ക എന്ന് യേശുവിന്റെ മുഖത്ത് കൂടി പറയുകയാണ്. ലോകത്തിലെ സകല മതങ്ങളെയും എടുത്തു പഠിച്ചാൽ രണ്ടാശയങ്ങൾ അതിൽ കാണുവാൻ കഴിയും. ബുദ്ധമതമാകട്ടെ, ജൈനമതമാകട്ടെ, പാഴ്സി മതമാകട്ടെ, സിഖ് മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ക്രൈസ്തവ മതമാകട്ടെ, എല്ലാ മതസ്ഥരുടെയും മതത്തിന്റെ അസ്ഥിവാരം, അടിത്തറ സൽപ്രവൃത്തിയിൽ അധിഷ്ഠിതമായ രക്ഷാമാർഗമാണ്. പ്രവർത്തിക്കൂ, 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 കർമ്മം ചെയ്യ്, കർമ്മം ചെയ്യ്, കർമ്മം ചെയ്യ്, കർമ്മം ചെയ്യ്, ഒരിക്കൽ പുണ്യം നേടാം എന്ന് ഇവിടുത്തെ മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ കാൽവറിയിൽ സ്വന്തം പുത്രൻ പ്രവർത്തിച്ചു നിവർത്തിച്ച യാഗബലിയിൽ ഇന്ന് രാത്രി വിശ്വസിക്കൂ, നിനക്ക് നിത്യതയിലെത്താം എന്ന് പഠിപ്പിക്കുന്ന ഒറ്റ മാർഗം ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ മാർഗം മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. നിക്കോദീമോസിനോടുള്ള യേശുവിന്റെ സ്വകാര്യ സംഭാഷണത്തിൽ നിക്കോദീമോസിനോട് പറയുന്ന മറുപടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. എന്താണ് പുതുജനനം? ഇനി എന്തല്ല പുതുജനനം? പ്രിയപ്പെട്ടവരെ, സ്ഥലജല ഭ്രാന്തി സംഭവിക്കരുത്, അപകടനില ഉണ്ടാകരുത്. ഇന്ന് അനേകരും പുതുജനനം പ്രാപിച്ചിട്ടില്ല, വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല. ഓർക്കുക, എന്തല്ല പുതുജനനം? എന്താണ് പുതുജനനം? പുതുജനനം പ്രാപിച്ച ദൈവമക്കളുടെ മുഖത്ത് നോക്കുമ്പോഴറിയാം, അവരുടെ സ്തോത്രം കേട്ടാൽ അറിയാം, കൃപ പ്രാപിച്ച ദൈവമൈതനെ കണ്ടാൽ അറിയാം എന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. പുതുജനനം എന്തല്ല? പുതുജനനം മാമോദീസയല്ല, പുതുജനനം ഭക്തിയുടെ പ്രകടനമല്ല, പുതുജനനം വിശുദ്ധ ജീവിതമല്ല, പുതുജനനം മനപരിവർത്തനമല്ല, പുതുജനനം മതപരിവർത്തനമല്ല, പുതുജനനം പുനർജന്മമല്ല, പുതുജനനം വിശ്വാസ പ്രമാണം അംഗീകരിക്കലല്ല, പുതുജനനം വിശ്വാസ സ്നാനമല്ല, പുതുജനനം അനുതാപമല്ല, പുതുജനനം മതം മാറ്റമല്ല. എന്താ പുതുജനനം? പുതുജനനം വിശ്വാസ സ്നാനമല്ലെങ്കിൽ, പുതുജനനം മാമോദീസയല്ലെങ്കിൽ, പുതുജനനം ഭക്തിപ്രകടനമല്ലെങ്കിൽ, പുതുജനനം വിശ്വാസ പ്രമാണം അംഗീകരിക്കലല്ലെങ്കിൽ, പുതുജനനം അനുതാപമല്ലെങ്കിൽ, പുതുജനനം പശ്ചാത്താപമല്ലെങ്കിൽ, പുതുജനനം പുനർജന്മമല്ലെങ്കിൽ, എന്താണ് പുതുജനനം? പുതുജനനം എന്ന് പറഞ്ഞാൽ ദൈവവചനമെന്ന കെടാത്ത ബീജം നിന്റെ ഹൃദയത്തിന്റെ ഗർഭപാത്രത്തിലേക്ക് പരിശുദ്ധ റൂഹ വിട്ടു കഴിയുമ്പോൾ ശക്തനായ ദൈവാത്മാവ് നിന്റെ മേൽ നിഴൽ മൂടി വ്യാപരിക്കുന്ന വേളയിൽ, അനുതാപത്തോടെ ഹൃദയം തകർന്ന് കരയുന്ന സമയം, സ്വർഗത്തിന്റെ ജനന പ്രക്രിയയായി ഒരു ജനനം നിന്റെ അകത്ത് നടക്കും. അതാണ് പുതുജനനം. അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രി കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഒരു നിമിഷ നേരം കൊണ്ട് ന്യായവിധി മാറിപ്പോകുന്ന, ഒരു നിമിഷാർത്ഥത്തിനുള്ളിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്ന, ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ചെയ്ത പാപങ്ങൾ മുഴുവൻ ദൈവം ഓർക്കാതെ എറിഞ്ഞു കളയുന്ന, ഒരു നിമിഷത്താൽ സാത്താൻ എന്റെ മേലുള്ള പിടി അവസാനിപ്പിക്കുന്ന അതിശക്തമായ ദൈവശക്തി അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്കറിയാം, പുതുജനനം മതം മാറ്റമല്ല, പുതുജനനം മനം മാറ്റമല്ല, പുതുജനനം അകത്ത് ദൈവപുത്രൻ പിറന്നു വീഴുന്ന അനുഭവമാണ്. അങ്ങനെ യേശു പിറന്നു വീണ എന്റെ ഉദരത്തിൽ, എന്റെ ഹൃദയത്തിൽ, എന്റെ ഉള്ളിൽ യേശു ജനിച്ചു വീണു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾക്ക് അന്ധകാരമോ ബന്ധനമോ പോരാട്ടമോ കെട്ടോ അറബിക്കെട്ടോ ക്ഷുദ്രപ്രയോഗമോ ആഭിചാരമോ വിഷയമല്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ അവയ്ക്ക് കഴിയുകയില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവവൈദലെ, ഇന്ന് രാത്രി ജനനം പ്രാപിച്ച നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, ഒന്നാമത്തെ ജനനം ഉദരത്തിൽ നിന്നുള്ള ജനനമെങ്കിൽ രണ്ടാമത്തെ ജനനം ഉയരത്തിൽ നിന്നുള്ള ജനനമാണ്. ഒന്നാമത്തെ ജനനത്തിൽ ഇവിടുത്തെ അപ്പന്റെ സ്വത്തിന് നീ അവകാശിയെങ്കിൽ രണ്ടാമത്തെ ജനനത്തിൽ സ്വർഗത്തിലെ അപ്പച്ചന്റെ സ്വത്തിന് നീ അവകാശിയായി മാറുകയാണ്. ഒന്നാമത്തെ ജനനം പുരുഷന്റെ ഇഷ്ടത്താലെങ്കിൽ രണ്ടാമത്തെ ജനനം ദൈവപുത്രന്റെ ഇഷ്ടത്താലായിരിക്കും. ഒന്നാമത്തെ ജനനം പുരുഷന്റെ രക്തത്തിൽ നിന്നെങ്കിൽ രണ്ടാമത്തെ ജനനം നിത്യതയിൽ പുത്രൻ ചൊരിഞ്ഞ കാൽവറിയിലെ രക്തത്തോട് ബന്ധപ്പെട്ടായിരിക്കും. ഒന്നാമത്തെ ജനനത്തിൽ ഇവിടേക്ക് വരാൻ ഉള്ള ജീവൻ നിന്റെ മേൽ വ്യാപരിച്ചെങ്കിൽ, രണ്ടാമത്തെ ജനനത്തിൽ അവിടേക്ക് പോകാൻ ഉള്ള ജീവൻ നിന്റെ മേൽ വ്യാപരിക്കുകയായിരിക്കും. ഒന്നാമത്തെ ജനനം മൺമയമെങ്കിൽ രണ്ടാമത്തെ ജനനം വിൺമയമായിരിക്കും. ഒന്നാമത്തെ ജനനം ജഡീകമെങ്കിൽ രണ്ടാമത്തെ ജനനം സ്വർഗീയമായിരിക്കും. അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്കറിയാം, അവിടെയാണ് ക്രിസ്തീയ ഓട്ടം ആരംഭിക്കുന്നത്. സാധു സുന്ദരസിംഗ് എന്ന ദൈവദാസൻ ഒരു ദിവസം വീണ്ടും ജനനാനന്തരം ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ പ്രവേശിച്ചു. താൻ ഒരു ദിവസം ആ സീറ്റിൽ ഇരിക്കുന്ന സമയം ആ ട്രെയിനിൽ തൊട്ടടുത്ത് കയ്യിലെ മകുണ്ടലം കൊണ്ട് കെട്ടുകൊണ്ട് താടി കൊണ്ട് ശക്തനായൊരു മന്ത്രവാദിയായ മനുഷ്യൻ സീറ്റിലിരിക്കുന്നു. അയാളെ കെട്ടെടുത്ത് സീറ്റിൽ വെച്ചിട്ട് പുറത്തേക്കിറങ്ങി. ഒരു ചെറുപ്പക്കാരൻ അതിനകത്തോട്ട് കയറി വന്നു. അയാൾ ഈ കെട്ടെടുത്ത് താഴെ വെച്ചിട്ട് ആ സീറ്റിലിരുന്നു. വണ്ടി മുൻപോട്ട് നീങ്ങിയപ്പോൾ വീണ്ടും പുറത്തേക്ക് പോയ മന്ത്രവാദിയായ മനുഷ്യൻ അകത്തോട്ട് കയറി വന്നു. കെട്ടെടുത്ത് താഴെ വെച്ച് തൊഴുത്തിരിക്കുന്നത് കണ്ടുകൊണ്ട് ക്ഷിപ്രകോപത്തോടെ ചോദിച്ചു, എന്റെ കെട്ടെടുത്ത് താഴെ വെച്ചിട്ട് ഇവിടെ ഇരിക്കാൻ തന്നോട് ആര് പറഞ്ഞു? ഉടനെ ഇത് കോമൺ കമ്പാർട്ട്മെന്റ് ആണ് എന്ന് പ്രതികരിച്ച സമയത്ത് ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തന്റെ കെട്ടഴിച്ചിട്ട് ഒരു താളിയോല എടുത്തിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ മുഖത്തോട്ട് നോക്കി ഈ മനുഷ്യൻ ചൊല്ലാൻ തുടങ്ങി. ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരന്റെ മൂക്കിലൂടെ ചോര ഒഴുകുന്നു. ഇയാൾ മോഹാത്സ്യപ്പെട്ട് തറയിൽ വീണു. സാധു സുന്ദരസിംഗ് ചോദിച്ചു, ഹേ മനുഷ്യ, നിങ്ങൾ ആ ചൊല്ലിയ വാക്കുകൾ എനിക്ക് നേരെ ചൊല്ലാൻ കഴിയുമോ? ഞാൻ കാട്ടിത്തരാം എന്ന് പറഞ്ഞ് മന്ത്രവാദി ചൊല്ലുന്നതിനിടയിൽ അയാൾ സ്വന്തം മൂക്ക് തപ്പിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ മൂക്കിൽ ചോര. എങ്ങനെ സംഭവിച്ചെന്ന് സുന്ദരസിംഗ് ചോദിച്ചു. സുന്ദരസിംഗിനോട് മന്ത്രവാദി പറഞ്ഞത് കേൾക്കണോ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തൊരു വ്യക്തി ഇരിക്കുന്നു, അതിനെ ഏശാൻ എന്റെ മന്ത്രത്തിന്റെ ശക്തിക്ക് സാധ്യമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമൈതലേ, എന്റെ അകത്ത് പ്രപഞ്ചത്തെക്കാൾ വലിയവൻ ഉണ്ടെങ്കിൽ അവനെ തകർക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ലെങ്കിൽ വിശ്വസിക്കുന്ന നിന്റെ മേൽ ആധിപത്യം പുലർത്താൻ ഇവിടുത്തെ ഒരു ശക്തിക്ക് സാധ്യമല്ല. എന്താണ് വീണ്ടും ജനനം, എന്തല്ല വീണ്ടും ജനനം? അപകടകരമായൊരു രംഗം പറയട്ടെ, വീണ്ടും ജനനം എന്ന വിഷയം പഠിപ്പിക്കലകളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വടക്കേ ഇന്ത്യയിൽ ഒരു കർത്തൃദാസൻ പോയി. അവിടെ അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ സഭയിലെ സെക്രട്ടറി കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു എന്ന് പറഞ്ഞു, സാറേ ഈ പറഞ്ഞ മാറ്റമൊന്നും എന്നിൽ നടന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു പരമാർത്ഥമായി പറഞ്ഞു, സാറേ പണ്ടൊരിക്കൽ ഗതികേടിന്റെ ഒറ്റത്തടി പാലത്തിൽ കയറിയപ്പോ എന്റെ ഭാര്യ അച്ചായ യോഗത്തിന് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. പൊക്കോളാൻ പറഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞപ്പം ഞാനൂടെ ചെല്ലണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി പുറകിലിരുന്നു. അങ്ങനിരിക്കെ ഒരു ദിവസം സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അന്ന് അങ്ങ് പെട്ടു. അകത്ത് കയറി വന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നെ സെക്രട്ടറിയാക്കി. പക്ഷെ ഈ മാറ്റമൊന്നും എന്നിൽ നടന്നിട്ടില്ല. കിറുകണ്ണുകളോടെ മനത്തകർച്ചയോടെ ദൈവപുത്രനെ ഏറ്റെടുക്കുന്ന ജനനം അന്ന് സംഭവിച്ചെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കാതെ നിനക്ക് സെക്രട്ടറിയാകാം, വീണ്ടും ജനനം പ്രാപിക്കാതെ നിനക്ക് പ്രസിഡന്റ് ആകാം, വീണ്ടും ജനനം പ്രാപിക്കാതെ നിനക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കാം, വേണ്ടി വന്നാൽ വീണ്ടും ജനനം പ്രാപിക്കാതെ നിനക്ക് പാസ്റ്ററുമാകാം, വീണ്ടും ജനനം പ്രാപിക്കാതെ തലച്ചോറ് കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതാം. എന്നാൽ കൃപ പ്രാപിച്ച ദൈവമക്കൾക്കറിയാം, ഇതിന് പകരമല്ല വീണ്ടും ജനനം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാത്രി വളരെ ഗൗരവമായി ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരുടെയും നീക്കം അപകടകരമാണ്. ഗിന്നീസ് ബുക്കിൽ പേര് ചേർക്കപ്പെട്ട ഒരു യുവ സഹോദരനെ കാണുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അതിനേക്കാൾ വലിയതാണ് എന്റെ കുഞ്ഞിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് പെന്തക്കോസ്ത് അനുഭവത്തിൽ. വാക്യങ്ങൾ മനഃപ്പാഠം പഠിക്കാൻ സൺഡേ സ്കൂൾ പ്രേരകമായി തീരുന്നു. പ്രസംഗത്തിൽ പയറ്റി തെളിയാൻ യിലെ പ്രസംഗരംഗം അവസരം ഒരുക്കുന്നു. ക്രമേണ പഠനം പത്താം തരം കഴിഞ്ഞു കഴിയുമ്പോൾ സ്നാനപ്പെടുന്നത് എപ്പോഴാ? പെട്ടോ മോനെ എപ്പോഴാണാ പെടുന്നത് എന്ന് ചോദിച്ച് നിർബന്ധിക്കുന്നു. അങ്ങനെ ഒരിക്കൽ അവൻ അങ്ങ് സമ്മതിക്കുന്നു സ്നാനപ്പെടാൻ. പിന്നെ കല്യാണവും നടക്കുന്നു. പിന്നെ ഇവൻ ആ കൂട്ടത്തിൽ പാടി കൈയടിച്ചു നീങ്ങുന്നു. പക്ഷേ അന്ത്യവിധിക്ക് മുൻപിൽ അഗ്നി പൊയ്കയിലേക്ക് തള്ളപ്പെടേണ്ടി വരുമ്പോൾ നമ്മുടെ പൊന്നുകുഞ്ഞും തള്ളപ്പെടും എന്ന കാര്യം മറക്കരുത്. ഇന്ന് രാത്രി ഈ യോഗത്തിനകത്ത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാത്മ പരിശോധന നടത്തുമോ, ഞാൻ വീണ്ടും ജനിച്ചത് യോഗ ഇതിലാണോ? എന്താണ് വീണ്ടും ജനനം? ഗൗരവമായി ചിന്തിക്കുക. ഇന്നത്തെ വേദികളിൽ ഇത് കേൾക്കാനില്ല, എന്നാൽ ഗൗരവമായി ദൈവങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് വീണ്ടും ജനനം? എന്താണ് വീണ്ടും ജനനം എന്ന് ചിന്തിച്ചാൽ, എന്തല്ല വീണ്ടും ജനനം എന്ന് ഗ്രഹിക്കുന്നതിന് മുൻപ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് വീണ്ടും ജനനം? സർവശക്തനായ ദൈവം തന്റെ ഇച്ഛ നിർവഹിപ്പാൻ ഉച്ചരിച്ചുണ്ടാക്കിയ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരുപിടി മണ്ണെടുത്ത് കരുത്തുറ്റ കരങ്കുലികകളിൽ കരുതിക്കുട്ടി സർവശക്തന്റെ കരവിരുത് കളിമണ്ണിൽ കോടി ഒഴുകിയപ്പോൾ ഉണ്ടായി വന്ന സർവശക്തന്റെ കലാരൂപമാണ് രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും രണ്ട് കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന എന്റെയും നിങ്ങളുടെയും ശരീരാകാരം ലോകത്തിലെ ഒരു ബുദ്ധിജീവിയുടെ ഈ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ രൂപമല്ല. നമ്മുടെ ശരീരപ്രകൃതി മഹാദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ രൂപമാണ് ഈ ശരീരപ്രകൃതി. ഇതിൽ ദൈവം ഉള്ളടക്കം ചെയ്ത മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് ദേഹം, രണ്ടാമത് ദേഹി, മൂന്നാമത് ആത്മാവ്. ദേഹം എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു? ദേഹി എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു? ആത്മാവ് എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു? ശ്രദ്ധയോടെ കേൾക്കുക. ദേഹം മണ്ണിൽ ഉത്ഭവിച്ച് മണ്ണിനാൽ പരിപോഷിപ്പിക്കപ്പെട്ട് മണ്ണിന്റെ ഘടകങ്ങളാൽ ബലം പ്രാപിച്ച് മണ്ണിനാൽ ആരോഗ്യത്തിൽ വളർന്ന് ഒരു ദിവസം മണ്ണിലേക്ക് മടങ്ങിച്ചേരേണ്ടതാണ് ഈ ദേഹം. ഈ നെഞ്ചത്ത് കൈവച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ, നെഞ്ചത്ത് കൈവച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കറിയാം ദൈവശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദേഹം എവിടെയാണെന്നറിയാമോ ഉത്ഭവിച്ചത്? മണ്ണിലാണ് ഉത്ഭവിച്ചത്. പൊട്ടാസ്യം, മഗ്നീഷ്യം, കാർബൺ, ഫോസ്ഫറസ് ഇവയെല്ലാം ഈ ശരീരത്തിലുണ്ട്. ഇതെവിടെ നിന്ന് വന്നു? മണ്ണിൽ നിന്ന് വന്നു. മണ്ണിൽ നിന്ന് ഉത്ഭവിച്ച് മണ്ണിനാൽ പരിപോഷിപ്പിക്കപ്പെട്ട് മണ്ണിന്റെ ഘടകങ്ങളാൽ ബലം പ്രാപിച്ച് മരിക്കുമ്പോൾ മണ്ണിലേക്ക് മടങ്ങേണ്ടതാണ് ഈ മനുശരീരം. ഇനിയും ദേഹിയോ ബുദ്ധി, ഇച്ഛ, വികാരം, ചിന്ത, തീരുമാന ശക്തി എന്നിവയുടെ ആസ്ഥാനമാണ് ദേഹി. വേണം, വേണ്ട, വേണ്ട, വേണം, വേണം, വേണ്ട, വേണ്ട, വേണം ഈ പറയാൻ ഉള്ളിൽ നൽകുന്ന സ്വയബോധത്തിന്റെ ചിന്തയാണ് ദേഹി. മൂന്ന്, ആത്മാവ് വചനത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട് ദൈവത്തെ കുറിച്ച് എനിക്ക് ബോധം നൽകി മരിക്കുമ്പോൾ ദൈവത്തിങ്കലേക്ക് മടങ്ങേണ്ടതാണ് ആത്മാവ്. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഓർക്കുക, മണ്ണിൽ ഉത്ഭവിച്ച് മണ്ണിനാൽ പരിപോഷിപ്പിക്കപ്പെട്ട് മണ്ണിനെ കുറിച്ച് ബോധം നൽകി മരിക്കുമ്പോൾ മണ്ണിലേക്ക് മടക്കേണ്ട മൺശരീരവും സ്വയബോധം നൽകേണ്ട ദേഹിയും ദൈവത്തിൽ നിന്ന് വന്ന് ദൈവ വചനത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട് ദൈവത്തിങ്കലേക്ക് മടങ്ങേണ്ട ആത്മാവും സംഘലിച്ച് മനുഷ്യനെ ഇവ സൃഷ്ടിച്ചേതനാക്കി. എന്നാൽ പാപക്കനി പിടിച്ചു കടിച്ച് പാളിച്ച പറ്റി പാപത്തിൽ വീഴുമ്പോൾ മനുഷ്യനിൽ അടിസ്ഥാനപരമായ മാറ്റം സംഭവിച്ചു. എന്താ മാറ്റം സംഭവിച്ചെന്നറിയാമോ? ദേഹം ബലഹീനമായി, ദേഹി വഷളായി, ആത്മാവ് മൃതാവസ്ഥയിലായി. ലൈൻ ഡിസ്കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും ടെലിഫോൺ ഉണ്ടെങ്കിൽ ടെലിഫോണിനെ കുറിച്ച് പറയില്ല ചത്തെന്ന്. എന്ന് പറയുന്നത് പോലെ ആത്മാവ് മൃതാവസ്ഥയിലായി. ചത്ത ആത്മാവും വഷളായ ദേഹിയും ബലഹീനമായ ശരീരവുമായിട്ടാണ് അഹമഹമിഹേയ ഇന്ന് പലരും യോഗത്തിന് വന്നിരിക്കുന്നത്. എന്താ ഈ ശരീരം? ഒരു പാവമാ. പ്രത്യേകം ശ്രദ്ധിക്കണം. പാപം, കോപം, കാമം, ലോഭം, മോഹം, മാദം, മാത്സര്യം, ഡംഭം, പൈശൂന്യം, വിഗ്രഹാരാധന, ചതി ഇവ മുഴുവൻ ഈ ദേഹിയുടെ ഭാഗമാണ്, ആത്മാവിന്റെ ശരീരത്തിന്റെ ഭാഗമല്ല. പ്രിയപ്പെട്ടവരെ, വഷളായ ദേഹി, ബലഹീനമായ ശരീരം, മൃതാവസ്ഥയിലായ ആത്മാവ്, ഇതാണ് മനുഷ്യന്റെ സ്തുതി. ഇതാണ് മനുഷ്യന്റെ സ്തുതി. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇങ്ങനെ ഒരു ദിവസം ദാഹിച്ച് വിശന്ന് ഒരു യാത്ര കഴിഞ്ഞ് ഒരു തെങ്ങിൻ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാമെന്നിരിക്കട്ടെ. ഈ സമയത്ത് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്ത ദാഹമുണ്ട്. തെങ്ങ് കായ്ച്ചു കിടക്കുന്നു. കൈ നീട്ടിയാൽ പിടിക്കാവുന്ന അകലത്തിൽ തേങ്ങയുണ്ട്. ഇതാ ഹൃദയത്തിന്റെ ഉള്ളിൽ ദാഹമുണ്ട്, മനസ്സിൽ ദാഹമുണ്ട്. കുടിക്കണം അല്പം വെള്ളം. പക്ഷേ കള്ളനുപദേശി എന്ന ചല്ലുനാമം ധരിപ്പിക്കും ലോകരെല്ലാം നിന്നെ എന്ന് പണ്ടൊരു ഭക്തൻ പാടിയതുപോലെ, ഇത് പറിച്ചാൽ കള്ളനെന്ന് പറയുമല്ലോ എന്ന് വിചാരിക്കുന്നെങ്കിലും മനസാക്ഷി പറഞ്ഞു, എടോ പറിക്കടോ, ഇപ്പം ആരും നോക്കുന്നില്ല. അങ്ങനെ തിക്കും പക്കും ഒക്കെ നോക്കിയിട്ട് കൈ അങ്ങോട്ട് പൊക്കി തേങ്ങായേലോട്ട് പിടിച്ച് തിരിക്കുന്നതിനിടയിൽ ആരോ ശബ്ദിക്കുന്നത് പോലെ കേട്ടു. ഉടനെ പുറകിൽ നിന്നൊരു അച്ചായനെ കണ്ടു. പെട്ടെന്ന് ഹല്ലേലൂയാ എന്ന് കൈ ഉയർത്തി പറഞ്ഞ് ഞാൻ സ്തോത്രം ചെയ്ത് അതുവഴി അങ്ങ് നടന്നു പോവുക. ഉപദേശിക്ക് അവസരം കിട്ടാഞ്ഞ സ്തോത്രം. ദാഹിച്ച് നടന്നു നീങ്ങുന്ന സമയം വെള്ളം, ദാഹം, ശരീരത്തിന് വല്ലാത്ത ദാഹം. ശരീരം പറഞ്ഞു, പാസ്ത്രേ, വെള്ളം വേണം, വെള്ളം. കിണറ്റിന്റെ കരയിൽ കയറും തൊട്ടിയുമുണ്ട്. കയർ താഴോട്ടിറക്കി വെള്ളം കോരുകയാണ്. കോരാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ ശരീരം ഒരു പാവമാ, അതുകൊണ്ട് ഇതിന് വെള്ളം മതി. കോരാൻ ശ്രമിക്കുന്നതിനിടയിൽ കണ്ണൊന്ന് ഉയർത്തി നോക്കി. നോക്കിയപ്പോൾ അങ്ങ് ദൂരെ ഒരു വെള്ള ബോർഡ്, അതിലെഴുതിയിരിക്കുന്ന മുന്തിരിക്കള്ള്. ഉടനെ ദേഹി പറഞ്ഞു, വെള്ളം വേണ്ട, കള്ളു മതി. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, ശരീരത്തിന് വെള്ളം മതി, ദേഹിക്ക് കള്ളു മതി. കാരണം ദേഹത്തിന് ആവശ്യമേ ഉള്ളൂ, ആഗ്രഹമില്ല. ദേഹിക്ക് ആവശ്യമില്ല, ആഗ്രഹമേ ഉള്ളൂ. അങ്ങനെ പാപത്താൽ മരിച്ച ആത്മാവും വഷളായ ദേഹിയും ബലഹീനമായ ശരീരവുമായി ഒരുവൻ സുവിശേഷ യോഗത്തിലെത്തുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കട്ടൻ ചായയിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്കറിയാമല്ലോ. മുകളിൽ നിന്ന് പാൽ താഴേക്കിറങ്ങി വരുമ്പോൾ കറുത്ത കട്ടൻ ചായയുടെ കളർ വെളുപ്പിലേക്ക് മാറുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതാ യോഗത്തിന്റെ പുറകിൽ, യോഗത്തിന്റെ ഇടയിൽ വഷളായ ദേഹിയും മൃതാവസ്ഥയിലായ ആത്മാവും ശരീരബലഹീനതയോടുകൂടെയും പാപത്താൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തി ഇരിക്കുമ്പോൾ പരിശുദ്ധ റൂഹ ക്രൂശിന്റെ വചനം ആ യോഗത്തിൽ സംസാരിക്കാൻ ഉൾപ്രേരണ നൽകുന്ന സമയത്ത് അവനെ നിത്യത മുൻകണ്ട വ്യക്തിയാണെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ദൈവശക്തി വ്യാപരിച്ചിട്ട് അവന്റെ അകത്ത് കിടക്കുന്ന മൃതാവസ്ഥയിലായ ആത്മാവിൽ ജീവൻ പകരുമ്പോൾ അവന്റെ ഉള്ളിൽ ജനനം നടക്കുന്നു. ആ ജനനമാണ് വീണ്ടും ജനനം. എന്താ ജനനം? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരമ്മയുടെ ഗർഭഗ്രഹത്തിൽ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ശാസ്ത്രീയമായി കിടക്കുന്ന ഒരു കുഞ്ഞ് ഗർഭദിനം അടുക്കും, പ്രസവദിനം അടുക്കുമ്പോൾ ഗർഭഗ്രഹം അഥവാ ഉദരം ചുരുങ്ങുകയും ഈ കുഞ്ഞിനെ പുറത്തേക്ക് തള്ളുകയും ചെയ്യും. ഈ കുഞ്ഞിന്റെ അകത്തെ കിടപ്പ് ശ്രദ്ധിക്കണം. നല്ല കിടപ്പാണ്, നല്ല സുഖമായ കിടപ്പാണ്. ഇതിന് കേൾവിശക്തിയുണ്ട്, പക്ഷെ ഇതുവരെ കേട്ടിട്ടില്ല. ഇതിന് കാഴ്ച ശക്തിയുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന് സ്പർശനശേഷിയുണ്ട്, ഇതുവരെ സ്പർശിച്ചിട്ടില്ല. ഇതുവരെ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതെ അത് മുഴുവനുള്ള ഈ കുഞ്ഞമ്മയുടെ ഉദരത്തിൽ കിടക്കുകയാണ്. ജനന മിനിറ്റുകൾ അടുക്കുമ്പോൾ ഗർഭം ചുരുങ്ങും അഥവാ ഉദരം ചുരുങ്ങും, ഈ കുഞ്ഞ് പുറത്തേക്ക് തള്ളും. തള്ളപ്പെടുന്ന സമയം ഇതുവരെ കേൾക്കാത്ത ശബ്ദം കുഞ്ഞിന്റെ ചെവിയിൽ അലച്ചു കയറും. ഇതുവരെ കാണാത്ത കാഴ്ച ഈ കുഞ്ഞ് കാണാൻ തുടങ്ങും. ഇതുവരെ മനസ്സിലാക്കാത്ത കുളിര് ശരീരത്തിൽ അറിയും. ഉടനെ കുഞ്ഞ് ചിരിക്കുകയല്ല, ഈ കുഞ്ഞ് അലറിക്കരയും, അലറിക്കരയും. ഇന്ന് രാത്രി പറയട്ടെ, ദൈവശക്തി വ്യാപരിക്കുന്ന വേളയിൽ ക്രൂശിന്റെ ദർശനത്തിന് മുൻപിൽ കാൽവറിയുടെ ദർശനം അകത്ത് വ്യാപരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടല്ല, ഹൃദയം തകർന്ന് കരഞ്ഞുകൊണ്ട് ദൈവപുത്രന് മുൻപിൽ വ്യക്തിപരമായി സമർപ്പിച്ച അനുഭവം പ്രാപിച്ച ദൈവവൈതലേ, നീ വീണ്ടും ജനിച്ച ദൈവവൈതലാണ്. അല്ലെങ്കിൽ നീ വീണ്ടും ജനിച്ചിട്ടില്ല, പെന്തിക്കോസ്തു മതത്തിന്റെ സന്തതിയാ നീ. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ. മറക്കരുത്, ഈ അനുഭവം വ്യക്തിപരമായി പ്രാപിക്കാത്ത പെന്തിക്കോസ്തുകാരാ. നീ പെന്തിക്കോസ്തു മതത്തിന്റെ സന്തതിയാ, നീ വീണ്ടും ജനിച്ച ദൈവവൈതലല്ല. എന്നാൽ ഇന്ന് രാത്രി ഇരിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ജീവിതത്തിന്റെ ഒരു പ്രത്യേക സമയം ക്രൂശിന്റെ ദർശനത്തിന് മുൻപിൽ അലറിക്കരഞ്ഞുകൊണ്ട് യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങിയ രംഗമുണ്ടായിട്ടുണ്ട്. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിന് ശബ്ദമുയർത്തി ആരാധന അർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ആത്മീയ വീണ്ടും ജനനത്തിന് പകരം ഒന്നും വയ്ക്കാൻ സാധ്യമല്ല, ഒന്നും വയ്ക്കാൻ സാധ്യമല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക എപ്പിസ്കോപ്പൽ ഉപദേശത്തിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു, മാമോദീസായാലും മൂറോൻ തൈലാഭിഷേകത്താലും ഒരു കുഞ്ഞിൽ വീണ്ടും ജനനം നടക്കുന്നു. അങ്ങനെങ്കിൽ വീണ്ടും ജനനം എങ്ങനെ നടക്കും? സ്നാനത്താൽ മാമോദീസായാൽ, മാമോദീസായാൽ വീണ്ടും ജനനം നടക്കുമോ? ഞാനിത് പറയുന്ന സമയം എനിക്കൊരു കാര്യം അറിയാം, കഴിഞ്ഞ സഹസ്രനൂറ്റാണ്ടുകളുടെ ചരിത്രം ഒരു പ്രത്യേക രീതി കടക്കുന്നത് കൊണ്ട് പെട്ടെന്നൊന്നും ആൾക്കാർക്ക് ഇത് പിടികിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഒരിക്കൽ ഒരു സ്കൂളിൽ ഇൻസ്പെക്ടർ എന്ന് കുട്ടികളോട് കുശലം ചോദിക്കുന്നതിനിടയിൽ ചോദിച്ചു, മോനെ, ഒരുത്തനോട് ചോദിച്ചു, മോനെ നീ ഇന്ന് എന്നാ കഴിച്ചേ? അവൻ പറഞ്ഞു, പയങ്കഞ്ഞി, പയങ്കഞ്ഞി. അടുത്തവനോട് ചോദിച്ചു, മോനെ നീ എന്നാ കഴിച്ചേ? അവൻ പറഞ്ഞു, പുട്ടും പയവും. ഈ കുഞ്ഞുങ്ങളുടെ ഉച്ചാരണ വൈകല്യം മനസ്സിലാക്കി ഇൻസ്പെക്ടർ പ്രധാന അധ്യാപകനെ വിളിച്ചു ചോദിച്ചു, സാറെ ഇതെന്നാ പയങ്കഞ്ഞി പുട്ടും പയവും എന്നൊക്കെ ഉച്ചരിക്കുന്നല്ലോ? ഉടനെ പ്രധാന അധ്യാപകൻ എടുത്ത വായി പറയുക, എന്താ ചെയ്യാനാ സാറേ, അങ്ങനാ ഇവിടുത്തെ തയക്കവും പയക്കവും ഒക്കെ. കണ്ടോ? അപ്പം ഇൻസ്പെക്ടർക്ക് മനസ്സിലായി പയങ്കഞ്ഞിയുടെ ഉത്ഭവം എവിടെയാണെന്ന്. ഇന്ന് രാത്രി പറയട്ടെ, 2000 കൊല്ലത്തെ തയക്കവും പയക്കവും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ കിടക്കുമ്പോൾ ചിലർക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിത്യത നിർണയിച്ച ഒരാൾ ഈ രാത്രി യോഗത്തിലുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി വീണ്ടും ജനനം പ്രാപിക്കുന്ന രാത്രിയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ക്രൈസ്തവ ഉപദേശങ്ങളേക്ക് ഞാൻ നോക്കുമ്പം വർക്കി മുതലാളി അച്ചായന്റെ പാൻറ്റെന്ന് ഞാൻ പറയാറുണ്ട്. എന്താണെന്നറിയാമോ സംഭവിച്ചിരിക്കുന്നത്? ഒരിക്കൽ വർക്കി മുതലാളി അച്ചായൻ ഒരിക്കൽ അമേരിക്ക പോകാൻ ഒരു പ്രത്യേക വിസ വന്ന് കാര്യമില്ല, ക്രമീകരിച്ച് മക്കൾ അവിടെയാ. പക്ഷേ ക്രമീകരണങ്ങൾക്ക് തൊട്ടു മുൻപ് കുടുംബമായിട്ട് യാത്ര ചെയ്യാൻ ക്രമീകരണങ്ങൾ ചെയ്തു. ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളും താൻ ഒരുമിച്ച് യാത്ര ചെയ്യാൻ ക്രമീകരണങ്ങൾ ചെയ്തു. വിസ ക്രമീകരണങ്ങൾ ചെയ്തു, മക്കളോടൊപ്പം യാത്ര ചെയ്യാൻ ക്രമീകരിച്ചു വന്നിരിക്കുക. അച്ചായൻ ഇതുവരെ അതേ മുണ്ടെ ഉടുത്തിട്ടുള്ളൂ, പാൻറ് ഇട്ടിട്ടില്ല. പാൻ്റിടാത്ത അച്ചായന് ആദ്യം അതെ മുണ്ടുടുത്ത് മാത്രം പരിചയമുള്ള അച്ചായന് പാൻ്റ് ഒന്നിടണം. പോയി ഒരു പാൻറ് തയ്പ്പിച്ചുകൊണ്ട് വന്നു. തയ്പ്പിച്ചുകൊണ്ട് വന്ന് തലേ രാത്രി ഇട്ട് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ പാൻ്റ് 2-3 ഇഞ്ച് നീള കൂടുതലാ. ഭാര്യയുടെ അടുക്ക ചെന്ന് പറഞ്ഞു, എടീ നാളെ വെളുപ്പിനെ പുറപ്പെടേണ്ടതല്ലേ, അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ഇത് 2-3 ഇഞ്ച് വെട്ടിക്കളഞ്ഞേച്ച് ഒന്ന് കൂട്ടിയടിച്ച് അവിടെ വെക്കണം. അവള് പറഞ്ഞു, അച്ചായ എടുപ്പത് പണി കിടക്കുന്ന ഇപ്പൊ പറ്റുകയല്ല. മൂത്തവളോട് ചെന്ന് കാര്യം പറഞ്ഞപ്പോ അവള് പറഞ്ഞു, അച്ചായ യാത്ര നാളെ പുറപ്പെടേണ്ടതല്ലേ, പക്ഷെ എനിക്ക് പഠിക്കാൻ മറ്റു ചില ക്രമീകരണങ്ങൾ ഒത്തിരിയുണ്ട്, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇളെ അവളോട് ചെന്ന് പറഞ്ഞപ്പം അവളും അത് തന്നെ ആവർത്തിച്ചു, എന്നായാലും വേണ്ടില്ല, ഉള്ളത് മടക്കി വെച്ചോണ്ടങ്ങ് പോയേക്കാം എന്ന് അച്ചായൻ തീരുമാനിച്ചു. അച്ചായൻ ഉള്ളത് മടക്കി വെച്ചോ നോക്കി വെച്ച് അവിടെ മടക്കി വെച്ച് കിടന്നുറങ്ങി. വെളുപ്പാങ്കാലമായപ്പോ പ്രിയപ്പെട്ട ഭാര്യ ഓർത്തു, എന്റെ അച്ചായനും കൂടെ യാത്ര ചെയ്യേണ്ടതല്ലേ, പറഞ്ഞതനുസരിച്ചില്ല, ശരിയാകില്ലല്ലോ എന്ന് കണ്ട് എഴുന്നേറ്റ് 2 ഇഞ്ച് വെട്ടിക്കളഞ്ഞു കൂട്ടിയടിച്ച് അവിടെ വെച്ചു. അതെ, അല്പസമയം കഴിഞ്ഞപ്പോ മോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പഠനം കഴിഞ്ഞ് നേരത്തെ ഉറങ്ങിയതാ. അവൾ എഴുന്നേറ്റ് ഇങ്ങനെ വിചാരിച്ചു, എന്റെ അച്ചായൻ പറഞ്ഞതല്ലേ അനുസരിക്കണമെന്നല്ലോ എന്ന് വിചാരിച്ചു. അവളും 2 ഇഞ്ച് വെട്ടിക്കളഞ്ഞു കൂട്ടിയടിച്ച് അവിടെ വിട്ടു. അതെ, മൂന്നാമളും 2-ാമത്തവളും ഇത് തന്നെ ആവർത്തിച്ചു. ഏതായാലും കൂട്ടിയടിച്ച് വല്ലാത്ത നിലയിൽ പാൻറ്റാക്കി വെച്ചിരിക്കുക. രാവിലത്തെ ഷേവിങ്ങൊക്കെ കഴിഞ്ഞ് അച്ചായൻ ഓടി ഇങ്ങോട്ട് വന്ന് പാൻറ് കയറ്റിയിട്ട് കണ്ണാടിയുടെ മുന്നേ നിന്നപ്പോ പാൻറ് കുട്ടിനിക്കർ പോലെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു വന്ന രസാരമെന്നറിയാമോ? വെട്ടിച്ചുരുക്കി വൈകൃതം ബാധിച്ചു വെച്ചിരിക്കുന്ന ഇന്നത്തെ ക്രൈസ്തവ ഉപദേശങ്ങളുടെ വൈകല്യങ്ങൾക്ക് നടുവിൽ ഇന്നേക്ക് 20 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പലസ്തീന്റെ മണ്ണിൽ പിതാക്കന്മാർ നിന്ന് പ്രസംഗിച്ച സത്യം അതേ നിലയിൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു. വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗം തരിശി കടന്നാലും ഈയ കട്ടി പറന്നാലും നിനക്ക് അവിടെ എത്താൻ കഴിയുകയില്ല. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ ഭാഗ്യശാലികളാണ്. വീണ്ടും ജനനത്തെ കുറിച്ച് ചോദിക്കുന്ന ന്യായമായ ചോദ്യമുണ്ട്, ക്രിസ്ത്യാനി വീണ്ടും ജനിക്കണോ? കോഴി മുട്ട ഇടുന്നത് കോഴി ആകാനാ, പക്ഷേ കോഴിമുട്ട കോഴിയല്ല. കോഴിമുട്ട കോഴിയാകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാം? കോഴിമുട്ട ഒന്നേ ജനിച്ചിട്ടുള്ളൂ, കോഴിക്കുഞ്ഞ് ഒന്നുകൂടെ ജനിച്ചതാ. കോഴിമുട്ട ചലിക്കില്ല, കോഴിക്കുഞ്ഞ് ചലിക്കും. കോഴിമുട്ട കഴിക്കില്ല, കോഴിക്കുഞ്ഞ് കഴിക്കും. കോഴിമുട്ട ചലക്കില്ല, കോഴിക്കുഞ്ഞ് ചലയ്ക്കും. കോഴിമുട്ട കോഴിയല്ല, എന്നാൽ കോഴിയുടെ വയറ്റടിയിലത്തെ ചൂടിലിരുന്ന് 10-21 ദിവസത്തിലൂടെ ഒരു ജനനം കൂടെ കഴിയുമ്പോൾ കോഴിമുട്ട കോഴിക്കുഞ്ഞായി മാറും. ക്രിസ്ത്യാനി തറവാട്ടിൽ പിറന്നു വീണാൽ നീ കോഴിമുട്ടയാണ്, എന്നാൽ ദൈവശക്തിയാൽ വീണ്ടും ജനിച്ചാൽ നീ ആത്മാവിൽ ജനിച്ച ദൈവമൈതലാണ്. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇതിനടിസ്ഥാനപരമായിട്ട് എന്താണ് വേണ്ടത്? ഏറ്റവും ഗൗരവമായ ഭാഷയിൽ യോഹന്നാൻ വ്യക്തമാക്കുന്നു യേശുവിന്റെ വാക്കുകൾ. അത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശൈലി ഇതാണ്. മോശമരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അഗ്നി സർപ്പ ദംശനത്തിൽ കടിയേറ്റ് വീഴുന്ന വ്യക്തിയിൽ മരണജീവൻ വ്യാപരിക്കുമ്പോൾ അവന്റെ മരണജീവനിലേക്ക് ദൈവജീവൻ വ്യാപരിക്കാൻ പറ്റിയ ശക്തിയായി ഇതാ പാളയത്തിൽ നടുവിൽ ഉയർത്തപ്പെട്ട കൊടിമരത്തിലെ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്ന വേളയിൽ ആ നോട്ടം കൊണ്ട് ദൈവശക്തി ഇവനിലേക്ക് വ്യാപരിക്കുമ്പോൾ ഇവന് രോഗശാന്തി സംഭവിക്കുമെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ കാൽവറി അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ ഈ രാത്രി നീ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് വിശ്വാസ കണ്ണാൽ നോക്കിയാൽ നിന്റെ ശരീരത്തിൽ രോഗശാന്തി മാത്രമല്ല പാപശാന്തിയും ഈ രാത്രി വ്യാപരിക്കുന്ന രാത്രിയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മരണം, അത് വർണ്ണിക്കാൻ എന്റെ വാക്കുകൾക്ക് ശക്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ രംഗം ഗതസമനയിലെ പ്രാണവേദനയിൽ അവന്റെ ഞരമ്പുകൾ പിടയുകയാണ്, ചോരപ്പുറത്തേക്ക് വമിഞ്ഞൊഴുകുന്നു. ഒടുവിൽ അടിച്ച് തകർക്കപ്പെടുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് പീലാത്തോസിന്റെ വിസ്താരവേളയിലേക്ക് പോകുകയാണ്. എന്റെ വാത്സല്യ സഹോദരങ്ങൾ ഗ്രഹിക്കണം, നിങ്ങൾ ഗൗരവമേറിയ നിലയിൽ മനസ്സിലാക്കണം. വിസ്താര സദസ്സിൽ കൈകാലുകൾ കെട്ടപ്പെട്ടവനായി യേശു നിൽക്കുന്ന രംഗം. പ്രിയപ്പെട്ടവരെ, പീലാത്തോസിന്റെ വിസ്താര സദസ്സിൽ 4.5 അടി പൊക്കം വരുന്ന ഒരു കൽത്തൂണുണ്ട്. ആ കൽത്തൂണിനോട് ചേർത്ത് യേശുവിനെ കെട്ടി നിർത്തിയിരിക്കുന്നു. പീലാത്തോസ് ചോദിച്ചു, ഈ മനുഷ്യൻ ചെയ്ത കുറ്റമെന്ത്? ഒടുവിലായി അവനെ ക്രൂശിക്ക എന്ന് വിളിച്ചു പറയുമ്പോൾ അവനെ അടുപ്പിച്ച് വിട്ടയക്കാൻ പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന ചിത്രം കണ്ടിട്ടുള്ളവർ നിങ്ങളിൽ പലരുമുണ്ടായിരിക്കും. ആ ചിത്രം അതെ അഭിനയിച്ചത് ഇറ്റലിയിലെ ഒരു കുന്നിൻ പുറത്താണ് എന്നറിയപ്പെടുന്നു. ആ കുന്നിൻ പുറത്ത് അഭിനയ രംഗം പൂർത്തിയാക്കും മുൻപ് അടിക്കുന്ന രംഗം അഭിനയിക്കുമ്പോൾ ശരീരത്തെ അടി നേരിട്ട് ഏൽക്കാതിരിക്കാൻ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടാണ് അടിയുടെ രംഗം അഭിനയിപ്പിച്ചത്. പക്ഷേ 2 വട്ടം അടി തെറ്റി ഈ മനുഷ്യന്റെ ശരീരത്ത് കൊണ്ടു. അയാൾ 2 വട്ടവും മോഹാത്സ്യപ്പെട്ടു പോയി. ഒടുവിൽ കുന്നിൻപുറത്ത് കൈകാലുകൾ ആണിക്കേൽപ്പിച്ചു കൊടുത്തതുപോലെ അഭിനയിച്ച് തൂങ്ങിക്കിടക്കുന്ന സമയം 2 പ്രാവശ്യം അയാൾ മോഹാത്സ്യപ്പെട്ടു. അയാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇനിയും ഒരായുസ് ഈ ആയുസിൽ എത്ര അവസരം ഉണ്ടായാലും യേശുവായി ഞാൻ അഭിനയിക്കയില്ല. ഇന്ന് രാത്രി ഓർക്കുക, അവൻ അവിടെ അഭിനയിക്കുകയായിരുന്നു, എന്നാൽ എന്റെ യേശു അനുഭവിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിചാരിക്കുന്നു, പീലാത്തോസിന്റെ വിസ്താര സദസ്സിൽ യേശുവിനെ അടുപ്പിച്ച് വിട്ടയക്കാൻ പീലാത്തോസ് പറയുകയാണ്. ഏത് കഠിന ഹൃദയവും കരളലിഞ്ഞ് കരയുന്ന രംഗം അവിടെ സംഭവിക്കാൻ തുടങ്ങുകയാണ്. പീലാത്തോസിന്റെ വിസ്താര സദസ്സിൽ മുൻപിൽ നൈലോൺ വസ്ത്രം തൂക്കിയ ഒരു ദണ്ഡന മുറിയുണ്ട്. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, പീലാത്തോസിന്റെ കത്ത് എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പുരാലിഖിതങ്ങളോട് ചേർത്ത് ആ ഭാഗം പഠിക്കാൻ കഴിയും. അകത്തേക്ക് യേശുവിനെ കൊണ്ടുപോയി, എന്നിട്ട് യേശുവിന്റെ കാലുകൾ ആ മുറിയിലെ പിത്തള വളയത്തിൽ ബന്ധിച്ചു. അവന്റെ കൈകൾ മുൻപോട്ട് താഴ്ത്തി മുൻപിലത്തെ പിത്തള വളയത്തിൽ ബന്ധിച്ചു. നോക്കൂ, പുറകിൽ കാലുകളും മുൻപിൽ കൈകളും ബന്ധിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി കുനിഞ്ഞ റാ പോലെയാണ് നിൽക്കുന്നത്. ഇനിയും അടിച്ചു കഴിഞ്ഞാൽ വീഴാതിരിക്കാൻ ഉദരത്തോട് ചേർത്ത് ഒരു തടിത്തുണ്ട് ബന്ധിച്ചു നിർത്തി. ഇങ്ങനെയിരിക്കെ പീലാത്തോസിന്റെ വിസ്താര സദസ്സിൽ യേശു അടിയേൽക്കാൻ തുടങ്ങുകയാണ്. പുറകിൽ കാലുകൾ ബന്ധിച്ചിരിക്കുന്നു, മുൻപിൽ കൈകൾ ബന്ധിച്ചിരിക്കുന്നു, നടുവിൽ തടിത്തുണ്ട് ഉദരത്തോട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു. ഇനിയും അടിക്കാൻ തുടങ്ങുകയാണ്. പരിചയ സമ്പന്നരായ 2 പടയാളികൾ അകത്തേക്ക് വന്നു. അവർ മുഖത്തോട് മുഖം ചേർന്ന് നിന്നു. ഒരു വശത്ത് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചാട്ടവാർ അവർ കയ്യിൽ കോരിയെടുത്തിട്ടു. ചാട്ടവാറിന്റെ അഗ്രത്ത് ഈയക്കട്ടികളും ഇരുമ്പ് കഷണങ്ങളും ചേർത്ത് കെട്ടിയതാണ്. തൊട്ടിപ്പുറത്ത് കൽപ്പാത്രമുണ്ട്. ചരിത്രം പറയുന്നു, ആ കൽപ്പാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ടിരിക്കുന്നു. മറുവശത്തെ വ്യക്തി നിൽക്കുന്ന ഇടത്തും കൽപ്പിക്കുന്ന ഇടത്തും വെള്ളമൊഴിച്ചിട്ടിരിക്കുന്നു. നടുവിൽ ദൈവപുത്രൻ വളഞ്ഞു നിൽക്കുകയാണ്. ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറ പറയുന്ന അടിയാണ് അടിക്കാൻ തുടങ്ങുന്നത്. ചാട്ടവാർ കൈത്തണ്ടിൽ കോരിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ, ഒരടി അടിച്ച് മാംസം പിഴുതു മറിച്ചു പോരുമ്പോൾ, വലിച്ചെടുത്ത ചാട്ടവാർ പാത്രത്തിൽ കഴുകുന്ന സമയം മറുവശത്ത് നിൽക്കുന്നയാൾ അടിച്ചു വലിച്ചു കഴിഞ്ഞു. തലങ്ങും വിലങ്ങും തലങ്ങും വിലങ്ങും അടിയേറ്റു പുറം ഉഴവ് ചാലുകൾ പോലെ കീറുമ്പോൾ ആ തകർക്കപ്പെടുന്ന വ്യക്തി ആരെന്നറിയാമോ? ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്കറിയാം, സ്വർഗത്തെക്കാൾ ഉന്നതനും ദൂതന്മാരുടെ ആരാധ്യ വസ്തുവും ഓ നിത്യത മുഴുവൻ നിർണയിച്ച ദൈവത്തിന്റെ ഓമനപുത്രൻ അടിയേറ്റ് തകരുകയാണ്. എത്രയും വേഗം ആകാശമേഘങ്ങളിൽ നമ്മെ ചേർക്കാൻ മടങ്ങി വരുവാൻ തുടങ്ങുന്ന ദൈവത്തിന്റെ ഓമന കുമാരൻ അടിയേറ്റ് തകരുകയാണ്. അടിച്ച് തകർത്ത് ചോരയിൽ കുളിച്ച് തൊലി ഉരിച്ച് മാംസം ചിതറുന്ന ഇടത്തു നിന്ന് ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഈ ശരീരത്തോട് ബന്ധപ്പെട്ട നൈലോൺ തുണി ചോരയിൽ കുളിച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ട് പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഞാൻ തിരിച്ചൊരു മറുപടി പറയട്ടെ, അവിടെ പീലാത്തോസേ നിനക്ക് പങ്കുണ്ട്. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, പീലാത്തോസ് ഒരിക്കൽ റോമൻ സെനറ്റിനെ നിർദ്ദേശപ്രകാരം യേശുവിന്റെ പ്രസംഗം കേൾക്കുവാനായി ഗലീലിയ മലനാട്ടിലേക്ക് പോയി. പ്രസംഗം നേരിട്ട് കേട്ടു. പീലാത്തോസ് പ്രസംഗം കേട്ടുവിട്ട് റോമൻ സെനറ്റിൽ ഇങ്ങനെ എഴുതിയതായിട്ട് പുരാലിഖിതത്തിലുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹം വിപ്ലവകാരിയല്ല, പ്രസംഗം തുടങ്ങിയപ്പോൾ ധാർമ്മികതയിൽ അടിസ്ഥാനമിട്ടതായിരുന്നു. എന്റെ ധാർമ്മിക ബോധത്തെ പോലും വിറപ്പിച്ചു. അയാളുടെ കണ്ണുകൾ എന്നിൽ പതിഞ്ഞു, എന്നെ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുതിരപ്പുറത്ത് കയറി ഓടിച്ചുപോയി. മനസ്സിലാക്കിയിടത്തോളം അയാൾ വിപ്ലവകാരിയല്ല, അയാൾ സ്നേഹത്തിന്റെ പ്രസംഗകനാണ്. ആൾക്കൂട്ടത്തിന് നടുവിലൂടെ സ്വന്തം ഭാര്യ ക്ലൗദിയ കൊടുത്തുവിട്ട കത്തുമായി ഒരു പരിചാരകൻ അപ്പോൾ ഓടിക്കയറി വരികയാണ്. അവൾ എഴുതി കൊടുത്ത വാക്കുകൾ ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത്: അങ്ങ് എഴുന്നേറ്റ് പോയതോടെ ഞാൻ വല്ലാത്ത കഷ്ടം സഹിച്ചു, ഞാൻ സ്വപ്നം കണ്ടു. എഴുതുന്നത് സത്യമാണ്, അങ്ങ് വിശ്വസിക്കണം. എന്റെ കട്ടിൽ ആരോ എടുത്തുകൊണ്ട് വിജന സ്ഥലത്തേക്ക് പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ മേഘങ്ങൾ തമ്മിൽ ഒരു കസേര പോലെ രൂപപ്പെടുന്നു. ആ സിംഹാസനത്തിൽ ഒരു പുരുഷൻ ഇരിക്കുന്നു. ദൂതന്മാർ അവന് ചുറ്റും പാട്ടുപാടുന്നു. അയാൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ റോമൻ മന്ദിരം ഇടിയുന്നു. ജനങ്ങൾ തലയിൽ കൈവച്ചുകൊണ്ട് ഓടുന്നു. ഞാൻ ശ്രദ്ധിച്ചു നോക്കി ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണെന്ന്. അത് മറ്റാരുമല്ല, അങ്ങ് വിസ്തരിക്കാൻ തുടങ്ങുന്ന നസറേനായ യേശുവാണ്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന എനിക്ക് മനസ്സിലായി, അയാൾ ഒരു നീതിമാനാണ്. അയാളുടെ കാര്യത്തിൽ ഇടപെട്ടുകൂടാ. പീലാത്തോസേ, നിന്റെ ഭാര്യ നിന്നെ ബോധ്യപ്പെടുത്തിയ സത്യം, നീ നേരിട്ട് പോയി കേട്ട പ്രസംഗത്തിന്റെ, റോമൻ സെനറ്റിന് നൽകിയ നിർദ്ദേശം, ഇതിന് രണ്ടിന്റെ വെളിച്ചത്തിൽ സത്യത്തിൽ നീ കൈ കഴുകി ഒഴുകുന്നത് ന്യായമാണോ? പീലാത്തോസ് പറയും, ഇവിടെ കൈ കഴുകി ഒഴിഞ്ഞില്ലെങ്കിൽ എന്റെ കസേര നാളെ തെറിക്കും. നിലനിൽപ്പിന് വേണ്ടി സത്യം അറിഞ്ഞിട്ടും സത്യത്തിന്റെ മുഖത്ത് അതെ മറപിടിച്ചുകൊണ്ട് ഈ യോഗത്തിലിരിക്കുന്ന സഹോദര സഹോദരി, രജിസ്റ്ററിലെ പേരല്ല വലിയത്, സത്യമറിഞ്ഞിട്ടും നിലനിൽപ്പിന് വേണ്ടി സത്യത്തെ നീ മൂടിയാൽ ഈ സത്യം നിന്നോട് കണക്ക് ചോദിക്കും. കൈ കഴുകി ഒഴിഞ്ഞാലും കണക്ക് പറയിക്കുന്ന രക്തമാണ് പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്ന യേശുവിന്റെ രക്തം. പ്രിയപ്പെട്ടവരെ, ചരിത്രം ഇങ്ങനെ അവസാനിക്കുന്നു. പീലാത്തോസ് പിറ്റയാഴ്ചത്തെ വിപ്ലവത്തിൽ യെരുശലേമിന് സ്ഥാനഭ്രഷ്ടനായി. വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ക്ലൗദിയ ഇട്ടിട്ട് പോയി. രാത്രി സ്വപ്നം കാണുന്നു, ചോര നിറഞ്ഞ ഒരു കൈ തന്റെ മുഖത്തിന് നേരെ അടുത്തു വരുന്നു. എഴുന്നേറ്റിട്ട് സമനില തെറ്റി സമചിത്രത തകർന്ന് വിളിച്ചു പറഞ്ഞു, കയ്യിൽ ചോര. അയാൾ ഭ്രാന്തനായി മാറി. ശീലോഹാം കുളത്തിന്റെ കരയിൽ കൈ കഴുകിയിരിക്കുന്ന പിച്ചിപ്പറിച്ച ശരീരഭാഗങ്ങളോടെ, അതെ, കൈകാലുകൾ വികൃതമാക്കിക്കൊണ്ട് വസ്ത്രം വലിച്ചു കീറിയ ഒരു ഭ്രാന്തനെ നാട്ടുകാർ കണ്ടു. ദിവസങ്ങൾക്ക് ശേഷം ശീലോഹാം കുളത്തിൽ ഒരു ഡെഡ് ബോഡി ചത്തുപൊങ്ങി. മറ്റാരുടേതുമായിരുന്നില്ല, കൈ കഴുകി ഒഴിഞ്ഞ പീലാത്തോസിന്റെ അത്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ സത്യം അറിഞ്ഞിട്ടും നിലനിൽപ്പിന് വേണ്ടി നീ സത്യത്തെ മൂടിയാൽ ഈ സത്യം നിന്നോട് ഒരു ദിവസം കണക്ക് ചോദിക്കാതിരിക്കില്ല. ഒടുവിൽ യേശു കാൽവറിയുടെ കുലനിലത്തേക്ക് നടക്കുകയാണ്. എന്റെ വാത്സല്യ ശ്രോതാക്കളെ, ഭാരമേറിയൊരു കുരിശ് സ്വന്തം തോളിൽ ഏൽപ്പിച്ചുകൊണ്ട് അടിച്ചു തകർത്ത പുറം മരത്തോട് ചേർന്ന് ഉരയുമ്പോൾ വീണുമെഴുന്നേറ്റും വീണുമെഴുന്നേറ്റും കഷ്ടതയുടെ പീഡാവീതിയിലൂടെ ഗോൽഗോത്തയിൽ നിന്ന് ഗോൽഗോത്തയിലേക്ക് ഗബത്തയിൽ നിന്ന് യേശു യാത്രയാകുന്ന രംഗം ശ്രദ്ധിക്കുക. ഒടുവിൽ കാൽവറിയുടെ മുകൾ പരപ്പിൽ അവരെത്തിക്കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, രണ്ട് കള്ളന്മാരുടെ ഉയർന്നു നിൽക്കുന്ന ക്രൂശിന് നടുവിൽ പാറയിൽ വെട്ടിയ കുഴിയിലേക്ക് ഇട്ടുകൊണ്ട് അടുത്ത കുരിശ് ഉയർത്താൻ തുടങ്ങുകയാണ് റോമൻ പടയാളികൾ. എന്റെ കർത്താവിന്റെ തകർന്ന ശരീരത്തെ പച്ചമരത്തിലേക്ക് വലിച്ചു കിടത്തി. അതിനുശേഷം അവന്റെ കൈകാലുകൾ ആണിക്ക് വലിച്ചു വെച്ച് സന്ധിബന്ധങ്ങളിൽ ആണി അടിച്ചിറക്കുകയാണ്. കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ് ദാഹത്താൽ സർവാംഗവും തളർന്ന് അർത്ഥപ്രാണനായി അർത്ഥനഗ്നായി കാൽവറിയിലെത്തിയ ദൈവപുത്രന്റെ ശരീരത്തിൽ മാംസബന്ധങ്ങളെ തകർത്ത് കാര്യം പാണി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കാണുക, കാൽവറിയിലെ യാഗം നടക്കാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട അടിച്ചു ചേർത്ത ശരീരഭാഗത്തോടു കൂടെ ആ തടിത്തുണ്ട് കയറുകൊണ്ട് കെട്ടി വലിച്ചുയർത്തി മുകളിലേക്ക് പൊക്കി ആ കുഴിയിലേക്ക് ചുവടുറപ്പിച്ചപ്പോൾ കൈകാലുകൾ ആകെ ഉലഞ്ഞു പോകുന്നു. അതികഠിന വേദനയിൽ അവൻ പിടയുകയാണ്. നിങ്ങൾക്കറിയാമോ, യേശുവിന്റെ കൈകാലുകൾ വിരിച്ചു വെച്ചല്ല ആണിയടിച്ചത്, അകത്തേക്ക് വലിച്ചു വെച്ചാണ്. കയ്യ് അടിച്ചിറക്കുവാൻ ഒരു പ്രത്യേക ഭാഗമുണ്ട്, അവിടേക്കാണ് അടിച്ചിറക്കിയത്. അത് അകത്തേക്ക് വലിച്ചു വെച്ചായിരുന്നു, മറുവശവും അകത്തേക്ക് വലിച്ചു വെച്ചാണ്. ഇതാ കാലുകൾ ഒരു പ്രത്യേക പൊസിഷനിൽ ഒന്നിനു പുറത്തൊന്ന് നന്നായി കയറ്റി നിർത്തിയാണ് അടിച്ചത്. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ശരീരം അല്പം അയഞ്ഞാണ് ക്രൂശിൽ കിടക്കുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. കാര്യം മറ്റൊന്നല്ല, ഉയർന്നു നിൽക്കുന്ന ക്രൂശിലേക്ക് നോക്കുക. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്ത് രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, ശരീരം തകർക്കപ്പെട്ടവനായി അവൻ കാൽവറിയിൽ പിടയുന്ന സമയം രണ്ട് കൈകളും അയച്ചു വെച്ചടിച്ചിറക്കി ആണിയിൽ ഒരു കുടിസ് പോലെ തൂങ്ങിക്കിടന്നിട്ട് ശരീരത്തിന്റെ 33.5 തിരുവയസിന്റെ ഭാരം, ആ ശരീരഭാരം ആണി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് കൈ വലിഞ്ഞു പോയി. നിങ്ങൾക്കറിയാമോ, രണ്ട് കൈയും താഴേക്ക് വലിഞ്ഞു പോയപ്പോൾ ശരീരഭാരം ആണിയിൽ വലിഞ്ഞു തൂങ്ങുകയായിരുന്നു. നിങ്ങൾ വീട്ടിൽ ചെന്ന് ക്രോസായി കെട്ടിയിരിക്കുന്ന ഒരു കമ്പിയിലേക്ക് രണ്ട് കൈകളും പിടിച്ചിട്ട് തൂങ്ങിക്കിടന്നുകൊണ്ട് ശ്വാസം എടുക്കാൻ കഴിയുമോ എന്ന് നോക്കണം. ഒരു കാര്യം വ്യക്തമാകും, തൂങ്ങിക്കിടന്നു കഴിയുമ്പോൾ ശ്വാസകോശം ചുരുങ്ങുന്നത് കൊണ്ട് ശ്വാസം എടുക്കാൻ കഴിയില്ല. രണ്ട് കൈകളും ആണിയിൽ തൂങ്ങിക്കിടക്കുന്ന സമയം ഒരിറ്റ് ശ്വാസം എടുക്കണമെങ്കിൽ എവിടെങ്കിലും ചവിട്ടി ഉയരണം. നിങ്ങൾക്കറിയാം എവിടാണ് ചവിട്ടി ഉയരേണ്ടതെന്ന്? താഴെ അടിച്ചിറക്കിയ കാലിലെ ആണിയിൽ ശരീരത്തിന്റെ മുഴുഭാരവും തോൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വേദനയോടെ പിടഞ്ഞു 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 പിടഞ്ഞ് അല്പമൊന്ന് ഉയർന്നിട്ട് പ്രാണവായു വലിച്ചെടുത്തതിന് ശേഷം വീണ്ടും കാൽവറിയിൽ അവൻ വീണു പോകുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുൻപിൽ ഞാൻ ക്രൂശിനെ ഉയർത്തുന്നു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉയർന്നു നിൽക്കുന്ന ദൈവപുത്രന്റെ ചോരയുടെ ശക്തി ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ജനനത്തിലേക്ക് ദൈവാത്മാവി യോഗത്തിൽ ചില വ്യക്തികളെ വ്യാപരി വിളിക്കാൻ തുടങ്ങുകയാണ്. ദൈവജനം എല്ലാം ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. ഇന്ന് രാത്രി ഓഡിറ്റോറിയം ദൈവശക്തിയാൽ നിറയുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. ദൈവജനം പ്രത്യേക ശ്രദ്ധിക്കണമേ. ദൈവത്തിന് സ്തോത്രം. വിഷമിഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കലക്കിക്കൊടുത്ത ഹെലേനിയ വിഷം മട്ടോളം ഊറ്റിക്കുടിച്ചിട്ട് വീണ് പിടഞ്ഞു മരിച്ച സോക്രട്ടീസിന്റെ മരണം ഞങ്ങളുടെ പ്രസംഗ വിഷയമല്ല. മുട്ടറ്റം താഴുന്ന ഒരു മുണ്ടുമുടുത്ത് ഒരു വടിയും കുത്തി ശരറാന്തലും പിടിച്ച് നടന്നു നീങ്ങിയ മഹാത്മജി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കരങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിച്ച മഹാത്മജി പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ ഗോഡ്സെയുടെ വെടിയേറ്റ് പിടഞ്ഞു വീണു. അദ്ദേഹത്തിന്റെ മരണം ഞങ്ങളുടെ പ്രസംഗ വിഷയമല്ല. അമേരിക്കയിൽ കറുത്ത വർഗക്കാർക്ക് സ്വാതന്ത്ര്യം നൽകാൻ അധ്വാനിച്ച എബ്രഹാം ലിങ്കൻ ഒരു തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വെടിയേറ്റ് പിടഞ്ഞു വീണു. ആ മരണവും ഞങ്ങളുടെ പ്രസംഗ വിഷയമല്ല. ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് ചിതറി വീണു. ആ മരണവും ഞങ്ങളുടെ പ്രസംഗ വിഷയമല്ല. ഇന്ത്യയെ കുറിച്ച് ഏറെ സ്വപ്നം കണ്ട രാജീവ് ഗാന്ധി പെരുമ്പത്തൂരിൽ ചാവേർ ആക്രമണത്തിൽ ചിതറി വീണു. ആ മരണവും ഞങ്ങളുടെ പ്രസംഗ വിഷയമല്ല. എന്നാൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ നഗരവാതിലിന്റെ പുറത്ത് ചോട ചുടുന്ന ഒഴുക്കിക്കൊണ്ട് എന്റെ യേശു മരിച്ചു. അത് ഞങ്ങൾ പ്രസംഗിക്കാൻ കാരണം ഇന്ന് രാത്രി ഈ യോഗത്തിന്റെ പുറകിലത്തെ നിരയിലിരുന്ന് വിശ്വാസ കണ്ണുകളാൽ നീ രാത്രി അവിടേക്ക് നോക്കിയാൽ നിന്നിലെ മരണ ജീവൻ മാറി, നിന്നിൽ നിത്യജീവൻ വ്യാപരിക്കും. ഓ ചിരാദികൾ കടക രാധികനയാരക അന്തരാദികൾ കടക രൗദരാധികനയാരകാനക. ഈ രോഗശാന്തിയുടെ ശക്തി ഇന്ന് രാത്രി ക്രൂശിന്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. ക്രൂശിന്റെ പുറകിൽ രോഗശാന്തിയുണ്ട്. ഈ രാത്രി ദൈവജനം അറിയണം, മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തിൽ നോക്കിയപ്പോൾ രോഗശാന്തിയേ ഉള്ളൂ. കാൽവറിയിൽ ഉയർത്തിയ ക്രൂശിൽ നോക്കിയാൽ രോഗശാന്തിയും പാപശാന്തിയും ഒരുപോലെ വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവാത്മാവി രാത്രി അത് ചെയ്യുന്ന രാത്രിയാണ്. ശാപത്തിന്റെ കെട്ടുകൾ നിന്റെ കുടുംബത്തെ ഭരിക്കുന്നു. ദൈവശക്തി ഇന്ന് രാത്രി അവിടേക്ക് വ്യാപരിച്ചു കഴിയുമ്പോൾ ശാപത്തിന്റെ ബന്ധനങ്ങൾ കാൽവറിയിലെ രക്തത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറും. നിന്നെ വാലല്ല തലയാക്കാം എന്നാണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. നിന്റെ കുടുംബത്തെ വലിച്ചിഴച്ചുകൊണ്ട് വ്യാപരിക്കുന്ന ഒരു ബുദ്ധികേന്ദ്രം ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ ആധിപത്യം നടത്തുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പഴയ പാമ്പിന്റെ തല കാൽവറിയിൽ തകരുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വലിപ്പം വീശി അടിക്കുന്ന ഒരു കാറ്റ് പോലെ ഈ ഓഡിറ്റോറിയത്തിൽ വ്യാപരിക്കുന്നു. കൃപ പ്രാപിച്ച ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കട്ടെ. ഓ ചിരാദികൾ കടക രൗദരാധികരയാരകൾ കടക രാധികരയാരക ആത്മീക പോരാട്ടം ഇവിടെ നടക്കുന്നു. കൃപ പ്രാപിച്ച അഭിഷിക്തന്മാരുടെ അധരങ്ങൾ ആത്മാവിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് രാത്രി യോഗത്തിന്റെ ആധിപത്യം ഏറ്റെടുത്തിരിക്കുന്നു. നരക കവാടങ്ങളുടെ ബന്ധനങ്ങളെ, പാതാള ഗോപുരങ്ങളുടെ ശക്തിയെ, സാത്താന്റെ ഒടുങ്ങാ പകയെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ ഓഡിറ്റോറിയത്തിൽ ശാസിക്കുകയാണ്. ചില കുടുംബങ്ങൾക്കുള്ളില് നൂറ്റാണ്ടുകളായി ആധിപത്യം പുലർത്തിയ തറവാടുകളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ഇരുട്ടിന്റെ ശക്തികളെ ദൈവാത്മാവ് ക്രൂശിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി ഇവിടെ അഴിച്ചു മാറ്റുകയാണ്. പ്രാർത്ഥിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കട്ടെ. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഗ്ലോറി 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി 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 ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. തലമുറകളായി ആധിപത്യം പുലർത്തുന്ന ശാപത്തിന്റെ ബന്ധനങ്ങൾ എത്ര ശക്തമാണെങ്കിലും ക്രൂശിലെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നതിന്റെ ശരീരത്തിൽ വ്യാപരിച്ചാൽ അതിന്റെ പുറകിൽ വിടുതൽ വ്യാപരിക്കുകയാണ്. ഗ്ലോറി 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 ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ദൈവസ്ഥലം ഒരു നിമിഷം എഴുന്നേൽക്കുമോ? ഇനിയുമുള്ള ചില മിനിറ്റുകൾ ഏറ്റവും ഗൗരവമേറിയ സമയമാണ്. ആരും ഈ ഓഡിറ്റോറിയം വിട്ട് ഇറങ്ങരുത്, നിങ്ങൾ ഇവിടെ നിൽക്കരുത് എന്നാണ് ഇരുട്ടിന്റെ ശക്തികളുടെ പ്രതീക്ഷ. ഇന്ന് രാത്രി എല്ലാവരും ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേറ്റാട്ടെ. ഗ്ലോറി 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 ഹല്ലേലൂയ ഹല്ലേലൂയ.